வாக்கியமாக உத்தம கீதம் எட்டாம் அத்தியாயம் அஞ்சாவது வாக்கியம். உத்தம கீதம் எட்டாம் அத்தியாயம்.
மருபோம் என்ன பிரியனவே சாரி கொண்ட வருபவர் நாடகத்தின் சுவற்றில் வச்சு நான் உணர்த்தி தமிழக செல்லோ என் அம்மா என்னை பிரசவித்தது.
உத்தம கீதம் சலோமோன் ராஜா எழுதிய ஒரு புஸ்தகமாக சலோமோன் பாடா புஸ்தகம் எழுதிட்டு சபாபிரசங்கி உத்தம கீதம் சதிசவாக்கியம் இந்த புஸ்தகங்கள் எல்லாம் சலோமோன் புஸ்தகங்களாக சலோமோனுடைய ஞானியாக இது நம்ம வாங்கிக்கும்போது மூணு ஞானிகளை குறித்து நமக்கு காணுவாங்க. மூணு ஞானி அதில் ஒன்றாவது ஞானி லூசிஃபரை லூசிஃபரனை குறித்து வாங்கிக்கும் எஸ் எ கே பிரவஞ்சன் 28 அத்தியாயத்தில் அவன் ஞான சம்பூர்ணனாயிருந்து எல்லாம் எல்லா தெய்வம் தலைக்கு கொடுத்த ஞானத்தில் லூசிஃபர் உறச்சிருந்தில்ல. அவൻ തന്റെ ജ്ഞാനത്തെ വഷളാക്കി എന്ന് നമ്മൾ എഴുതി അവരെഴുതി. അവന്റെ അർദ്ധഭാഗത്ത് കൊണ്ട് നിറഞ്ഞപ്പോൾ സ്വർഗത്തിനായ ദൈവം അവന്റെ പ്രഭയും അവന് കൊടുത്തിരുന്നായ അനുഭവങ്ങളെല്ലാം എടുത്തു കളഞ്ഞതായി നമ്മൾ കാണുവാൻ കഴിയുന്നു. അങ്ങനെ അവൻ പിശാചായി മാറ്റപ്പെടുക. രണ്ടാമത്തെ ഒരു ജ്ഞാനിയാണ് ശലോമോന്റെ രാജാവ്. ശലോമോൻ ദൈവം പ്രത്യക്ഷപ്പെട്ടു നിനക്ക് എന്ത് വേണമെന്നു. അപ്പോൾ ശലോമോൻ പറഞ്ഞു ഈ ജനത്തെ പരിപാലിപ്പാതെക്കൊള്ളം. എനിക്ക് നല്ലൊരു ചുമതല ഏൽപ്പിച്ചിരിക്കുന്നതാണ് ഈ ജനത്തെ പരിപാലിപ്പാൻ തക്കവണ്ണം ആവശ്യമായ ജ്ഞാനം എനിക്ക് തരണം. അവന്റെ ചോദ്യം ദൈവത്തിന് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ദൈവം അവന് ജ്ഞാനം ജ്ഞാനം മാത്രമല്ല അവനെ സാമ്പത്തികമായും വളരെ അനുഗ്രഹിച്ചു. അങ്ങനെ ജ്ഞാനിയായ അനുഭവം എഴുതായ ഈ പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവന്റെ ജ്ഞാനത്തിൽ ചില കാര്യങ്ങളിൽ ശലോമോൻ വലിയ ഉറപ്പില്ല. കഥാപ്രസംഗം നമ്മൾ വായിക്കുമ്പോൾ ശലോമോൻ പറയുന്നു നൃത്തി ആത്മാവ് മേലോട്ട് പോകുന്നോ കീഴോട്ട് പോകുന്നോ ആർക്കറിയാം. ഇങ്ങനെ ചില സംശയങ്ങൾ ശലോമോൻ പ്രസ്താവിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ശലോമോൻ ജ്ഞാനിയായിരുന്നെങ്കിലും ദൈവം അവന് ജ്ഞാനം കൊടുത്തെങ്കിലും അവൻ ദൈവകൃപയിൽ അവസാനം നിർമ്മിക്കാതെ യെരുശലേമിനെതിരെ ആ കുന്നുമ്പേ പോയി അന്യദേവന്മാരെ ആരാധിക്കുകയും ഇണയെല്ലാം പണം കൂടുകയും ചെയ്ത ആ ഒരു അനുഭവം ശലോമോന്റെ ഒരു പരാജയം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. മൂന്നാമത്തെ ഒരു ജ്ഞാനിയായിരുന്നു പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ്. പൗലോസ് ജ്ഞാനത്തിൽ ഒട്ടും കുറവുള്ളവരായിരുന്നില്ല. അവൻ ഗമാലിയലിന്റെ മഹാപുരത്തിന്റെ പഠിച്ച മഹാപണ്ഡിതനാണ്. അവന് റോമ പൗരത്വം താർന്ന വ്യക്തിയാണ്. ജ്ഞാനിയാണ്. 14 ലേഖനം എഴുതിയിട്ട അവൻ തന്റെ ജ്ഞാനം പ്രസ്താവിക്കുമ്പോൾ എപ്പോഴും ഉറപ്പോടെയാണ് സംസാരിക്കുന്നത്. താൻ പറയുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ എനിക്ക് കാക്ഷ്യം. അത് അത്യുത്തമമാണ്. അപ്പൊ പൗലോസ് പറയുന്നു വിട്ടുപിരിഞ്ഞ ഞാൻ ക്രിസ്തുവിന്റെ കൂടാണ് ജീവിക്കുന്നത്. സംശയത്തിൽ താൻ മരിക്കാൻ നേരത്ത് പറഞ്ഞു ഞാൻ നല്ല പോലെ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഉറപ്പോടെ പറയുന്നു ഇനി നീതിന്റെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു. വെച്ചേക്കോ നല്ല വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചാൽ. അങ്ങനെയാണെങ്കിൽ ശലോമോൻ ജ്ഞാനത്തിൽ ചില കാര്യങ്ങൾ ഉറപ്പില്ലാതെ സംസാരിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ജ്ഞാനിയായിരിക്കുക അപ്പോസ്തലനായ പൗലോസ് തനിക്ക് ലഭിച്ചതായ വെളിപ്പാട് വളരെ ഉറപ്പോടെ സംസാരിക്കുന്നതായി നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയും. ശലോമോൻ ഉത്തമഹിതം എഴുതിയതായ സന്ദർഭത്തിന് ഇന്ന് പലരും ഉത്തമഹിതത്തോട് വെറുപ്പുള്ളതായ പല പ്രിയപ്പെട്ടവരെ കാണുവാൻ കൊണ്ട് ഞാൻ കഴിയുന്നു. മുമ്പൊരാൾ പറഞ്ഞു ഇത് താമരി പ്രയത്ന ഇതിന്റെ അത്ര അധ്യയനത്തിൽ വായിക്കാൻ കൊള്ളത്തില്ല എന്ന് ഒരഭിപ്രായം പറഞ്ഞതാണ് ഞാൻ കേൾക്കുന്നുണ്ടായി. നമുക്ക് ഉത്തമത്തോട് വളരെ എതിരാ. അത് പിശാചിന്റെ വലിയ ഒരു തന്ത്രം. ഉൽപ്പത്തി പുസ്തകത്തോടും പിശാചിന് അപ്പെഴുതുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തോടും പിശാചിന് അപ്പെഴുതുന്നുണ്ട്. ഈ പുസ്തകങ്ങളൊന്നും വിശ്വസിക്കരുതെന്നാണ് പിശാച് ചില വ്യക്തികളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഉത്തമ ആ ഉൽപ്പത്തി പുസ്തകം വിശ്വസിക്കരുത് എന്ന് പിശാച് പറയിപ്പിക്കുവാനൊക്കെയുള്ള കാരണം ഉൽപ്പത്തി പുസ്തകത്തിലാണ് പിശാചിന്റെ തന്ത്രവും അവൻ കാണിച്ച ഉപായവും അതുകൊണ്ട് തന്നെ പിശാചിന്റെ വീഴ്ചയും വിവരിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. അതാരെങ്കിലും വായിച്ചിരുന്നാൽ അവന്റെ തന്ത്രവും അവന്റെ വീഴ്ചയും ജനം അറിയുമല്ലോ എന്ന് വിചാരിച്ച് ഞടുത്തത് പറയാണ് ഉൽപ്പത്തി പുസ്തകം വായിക്കണ്ട അത് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തോടും സാത്താൻ വളരെ വിരുദ്ധമായി സംസാരിക്കുന്നു. വെളിപ്പാട് പുസ്തകം ദൈവത്തിന്റെ വന്ന് നീക്കം ചെയ്യണമെന്നവരെ പറഞ്ഞിട്ടുള്ളതായ അനുഭവങ്ങൾ കിട്ടും. അതിന് കാരണമൊന്നും അത് വിശാലത്തിന് വേണ്ടി തന്ത്രം. കാരണം വെളിപ്പാട് പുസ്തകത്തിൽ 12 അധ്യായത്തിലാണ് പിശാചിനെ ആകാശത്തിൽ വെട്ടി താഴെടുത്തത് മികായിലും വെട്ടി യുദ്ധം ചെയ്ത് പിശാചിനെ താഴെടുന്നു. അതിനുശേഷം അവനെ 1000 ആണ്ട് അങ്ങനെ ഇട്ട് കൂട്ടുന്നു. അതിനുശേഷം 1000 ആണ്ട് കഴിഞ്ഞ് അവനെ തടവിട്ട് അഴിച്ചു വിട്ട് പിന്നെ ഒരു യുദ്ധത്തിന് പുറപ്പെടുന്നു. പിന്നെ തീപ്പൊയിലേക്ക് വടിച്ചിരുന്നൊക്കെ അവന്റെ അന്ത്യ ന്യായവിധിയെ കുറിച്ച് വിവരിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അതുകൊണ്ട് അത് വായിച്ചു കഴിഞ്ഞാൽ അവന്റെ ന്യായവിധിയെ കുറിച്ച് ജനം മനസ്സിലാക്കുന്നുണ്ടോ എന്ന് വിചാരിച്ച് പിശാച് ഇങ്ങനെ തന്റെ തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുക. ഉത്തമ ഇടവും വിശ്വസിക്കാൻ വയ്യാന്ന് പറഞ്ഞ് പാടില്ല എന്ന് പറഞ്ഞ് പറയുന്നതായ വളരെ പ്രിയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഉത്തമ ഇടം ഒരു ദൈവത്തിന്റെ മൈതൻ ഒരു വീണ്ടും തന്നെ പ്രാപിച്ച ഒരു ദൈവ മൈതൻ വായിക്കുമ്പോൾ അതിൽ കൂടി വീണ്ടെടുക്കുക എന്ന വീണ്ടെടുപ്പുകാരനും യേശു ക്രിസ്തുവിന്റെ സഭയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകമാണ് ഉത്തമ ഇടം. രാത്രികാലം അല്പസമയത്തിനുള്ളിൽ അതിനെ കുറിച്ച് ഒരു വിവരണം നടത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ഉത്തമീയം നമ്മൾ വായിക്കുമ്പോൾ ശൂനെ നഗരത്തിൽ ഒരു പെൺകുട്ടിയെ കാർവാറിനൊക്കെ കഴിക്കും. അവർക്ക് വേദപണ്ഡിതന്മാർ കൊടുത്തിരിക്കുന്ന പേര് ശൂലേമിയ. ശൂലേമി അവർ ജനിച്ചു വളർത്തപ്പെട്ടത് ചെറ്റക്കൂടില്ല, ഒരു ദരിദ്ര കുടുംബക്കാർ. എന്നാൽ അവർക്കൊരു പ്രത്യേകതയുണ്ട്. ഉത്തമഗീതം വായിക്കുമ്പോൾ അവളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവർ സ്ത്രീകളിൽ അതിസുന്ദരിയായ പെൺകുട്ടിയാണ്. അവളുടെ ജോലി ആടിനെ തീറ്റിയായുള്ള ജോലിയാണ്. എന്നും രാവിലെ അവിടത്തിൽ നിന്ന് ഇറങ്ങി ആടുകളുമായി കടന്നു പോകും. അവൾ ആടുകളെ തീറ്റ കൊടുത്ത് വൈകുന്നേരം ആവുമ്പോൾ ആടുകളുമായി തിരിച്ചു. അവർക്ക് ചെറിയ പ്രായത്തിൽ ലഭിച്ചിരിക്കുന്ന ജോലി ആടുകളെ തീറ്റുക എന്നുള്ള ജോലിയാണ്. ഓരോ ദിവസം അവൾ ആടുകളെ തീറ്റിക്കൊണ്ട് വരാമത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ അവർ ക്ഷീണതയായി അങ്ങ് ഉറങ്ങി. ഒരു വൃക്ഷത്തിന്റെ തടവിൽ കിടന്ന് അവൾക്ക് അവൾ അവിടെ കിടന്നു വസ്ത്രക്കാൾ കിടന്നു. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ അത് വലിയൊരു ഉറക്കമായി മാറി. ആ സമയം ഈ സൂനേമിയെ പിടിക്കുവാൻ തക്ക വണ്ണം കൊട്ടുവാൻ തക്ക വണ്ണം ഒരു ദുഷ്ടമൃഗം ഇവിടെ അരികിലേക്ക് അടുത്തു വരുന്ന ഒരു കാഴ്ച ദൂരെ നിന്ന് ഒരു ആട്ടിലേക്ക് കാണുകയുണ്ടായി. അവനും ഒരു ആട്ടിലാണ്. അവൻ ആടുകളെ തീറ്റിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ആടുകൾ നടക്കുന്ന കാഴ്ച കണ്ടു. താൻ നോക്കിയപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടു. ഒരു പെൺകുട്ടി ഒരു വൃക്ഷത്തിന് തടവിൽ കിടന്ന് ഉറങ്ങുന്ന കാഴ്ച കണ്ടു. ഇവരെ തിരിച്ചറിയാമോ? ഈ ആ പെൺകുട്ടിയെ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ദുഷ്ടമൃഗം അവളെ കൊല്ലുവാതെ കൊണ്ടോ ഓടി പാഞ്ഞ് അടുക്കുന്ന കാഴ്ച ഇവൻ കാണും. ഇവൻ തീരുമാനിച്ചു, അവൾ ഉറക്കമാണ്, ഞാനിനി താമസിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും ഈ പെൺകുട്ടിയെ ആ ദുഷ്ടമൃഗം തിന്നുകളയും. ആ പെൺകുട്ടി മരിച്ചു പോകും. അതുകൊണ്ട് ഈ ആട്ടിലെ ചെറുക്കിനെ തിരിയാമോ? അവന്റെ ആടുകളെ എല്ലാം വിട്ടു അവരുടെ ഒറ്റ ഓട്ടം ഈ വൃക്ഷത്തിന്റെ ചുള്ളിയിലേക്ക് ഓടി വരികയാണ്. അവരോടി വന്ന് ഈ പെൺകുട്ടിയെ പിടിച്ചുണർത്തി അവളെ ദുഷ്ടമൃഗത്തിന്റെ വായിൽ നിന്ന് പിടികൂപ്പാന്റെ കൊടിയായിട്ട് അവൾ രക്ഷപ്പെട്ടതിന് ശേഷമാണ് അവളുടെ അവസ്ഥ അവൾ മനസ്സിലാക്കുന്നത്. ഈ വൃക്ഷത്തിന്റെ തടവിൽ കിടന്നുറങ്ങിയ പെൺകുട്ടിയെ ഈ ആട്ടിലെ പിടിച്ചുണർ അവൾ ഉണർത്തപ്പെട്ടതിന് ശേഷം അവൾക്ക് മനസ്സിലായി, ഞാൻ മരിച്ചു പോകേണ്ടതായി, ഈ ദുഷ്ടമൃഗത്തിന്റെ വായിൽ ഞാൻ അകപ്പെട്ടു പോകേണ്ടതായി. അല്പസമയം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരു രക്ഷകൻ കടന്നു വന്നില്ലായിരുന്നെങ്കിൽ നിശ്ചയമായി ഞാൻ തകർന്നു പോയത്. എന്നെ വിടുവിച്ചത് ഈ ആട്ടിലെ ചെറുക്കനാണ്. അവരുടെ ഹൃദയ നന്ദി കൊണ്ട് നിറഞ്ഞു. അവിടെ വെച്ച് ഒരു പ്രതിഷ്ഠ അവൾ എടുക്കുന്നതായ കാഴ്ച നമുക്ക് കാണുവാൻ തന്നെ കഴിയും. ഇന്ന് രാത്രി കാലം മരണത്തിന്റെ വിടുതൽ പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, നമ്മളൊരു കാര്യം പ്രത്യേക ഓർത്തുകൊള്ളണം. നമ്മളെല്ലാവരും ഈ ദുഷ്ടമൃഗത്തിന്റെ വായിൽ അകപ്പെട്ട് പിശാചിന്റെ അടുപ്പത്ത് നാശയോഗ്യരായി നമ്മളെ വിടിവിപ്പാക്കണം. നമ്മുടെ കർത്താവിന്റെ വലിയ സ്നേഹം നമ്മളിലേക്ക് ഇറങ്ങി വന്നതിനാൽ ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തെ നമുക്ക് സ്ഥിരീകരിക്കാം. നമ്മുടെ പഴയ അവസ്ഥ നമ്മൾ ഓർക്കായിരുന്നെങ്കിൽ എന്നേ നമ്മൾ ഈ ലോകത്ത് മാറ്റപ്പെട്ടു പോകേണ്ടതായിരുന്നു, എന്നേ നമ്മൾ തകർന്നു പോകേണ്ടതായിരുന്നു. സമാധാനമില്ലാത്ത അന്തരീക്ഷം, ആശ്വാസമില്ലാത്ത അന്തരീക്ഷം, മരണത്തോട് സമീപിച്ചതായ അന്തരീക്ഷം, വിശാഖ നമ്മുടെ മേൽ കുടികൊണ്ടിരുന്നതായ സമയം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവന്റെ അടിമത്തിൽ നിന്ന് മാർഗത്തിൽ നിന്ന് നമ്മളെ വിടിവിച്ച് രക്ഷിച്ചതായ അവന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് ഇന്ന് രാത്രി കാലം നമ്മൾ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഈ പെൺകുട്ടി വിടുതൽ പ്രാപിച്ചതിന് ശേഷം അവരുടെ അവസ്ഥ അവൻ മനസ്സിലാക്കി. അവരുടെ ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞു. അവിടെ ചവർന്നവരുടെ പ്രതിഷ്ഠ വിവാഹം കഴിച്ചുള്ളതാണ്. രണ്ടുപേരും പ്രതിഷ്ഠിച്ചാണ് വാക്കുന്നതിന് ശേഷമാണ് അവരവിടെ നിന്ന് പിരിയുന്നത്. ആ പ്രതിഷ്ഠയിലേ ഉറച്ചു നിൽക്കുന്നതായ ഒരു സൂര്യകാർത്തിയെ നമുക്ക് അവിടെ കാണുവാൻ തന്നെ കഴിയും. ദൈവത്തിന്റെ സമൂഹത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രതിഷ്ഠ എടുത്താൽ ദൈവത്തിന്റെ മൈതിരി ആ പ്രതിഷ്ഠയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. നമ്മൾ ആരുടെ മുമ്പായാണ് പ്രതിഷ്ഠ എടുക്കുന്നത്? നമ്മൾ യേശുവിന്റെ മുൻപാകെയാണ്. ക്രൈസ്തവോ യേശുവിന്റെ മുൻപാകെ നമ്മളൊരു പ്രതിഷ്ഠ എടുക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവൻ നമ്മുടെ പ്രതിഷ്ഠയെ അംഗീകരിക്കുന്നവനാണ്. അവന്റെ സരിതാർത്ഥം നമ്മൾ പ്രതിഷ്ഠ എടുക്കുമ്പോൾ ആ പ്രതിഷ്ഠയുമേ ഉറപ്പോടെ സൂര്യനിയപ്പോൾ ഉറപ്പോടെ നിൽക്കുവാൻ ഇന്ന് രാത്രി കാലം ദൈവഹരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ക്രൈസ്തവോ ഈ ഇവർ തമ്മിൽ അങ്ങനെ പിരിഞ്ഞു. ഒരു ദിവസം ശലോമോൻ രാജാവ് തന്റെ സർവ പ്രതാപത്തോടു കൂടി താൻ ഒരു എഴുന്നള്ളത്ത് ശൂനെ എന്ന് പറയുന്ന നഗരത്തിൽ കൂടി നടന്നു. താൻ തന്റെ സർവ പ്രതാപത്തോടും പട്ടാളത്തിന്റെ അകമ്പടികൾ കൂടി പല്ലക്കിൽ താൻ എഴുന്നള്ളത്ത് നടത്തുന്ന കാഴ്ച കാണുവാൻ തൊക്കെ വന്നു. ശൂനെ പട്ടണത്തിലുള്ളതായ സർവ ആൾക്കാർ വന്ന് ഇളകി മഹാരാജാവിനെ ഒന്ന് നോക്കി കാണുവാൻ, ശലോമോന്റെ പ്രതാപം ഒന്ന് കാണുവാൻ, ശലോമോന്റെ മഹാത്മ്യം ഒന്ന് കാണുവാൻ, അവന്റെ പട്ടാളക്കാരുടെ എഴുന്നള്ളത്തൊന്ന് കാണുവാൻ, അവന്റെ ജ്ഞാനം ഒന്ന് ദർശിപ്പാതെക്കൊണ്ടും സൂനയും പട്ടണത്തിലുള്ള സർവരും ഓടിക്കും. അവർ റോഡിന്റെ ഇരുവശങ്ങളിലും ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പാവപ്പെട്ട ചെറ്റക്കുടലിൽ പറത്തപ്പെട്ട ഈ പെൺകുട്ടി സൂനേമിക്കും ഒരാഗ്രഹം ശലോമോൻ രാജാവിനെ ഒന്ന് കാണണം. ശലോമോൻ രാജാവിനെ കാണുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഈ ലോകത്തിലെ നേതാക്കന്മാരെ കാണുവാതെക്കൊണ്ടും നമുക്ക് പ്രയാസമുള്ളതുപോലെ തന്നെ ശലോമോനെയും കാണുവാതെക്കൊണ്ടും വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ എണ്ണത്ത് നടക്കുന്ന സമയത്ത് ശലോമോൻ ഇവർ നോക്കുക കാണുവാതെക്കൊണ്ടും നമ്മുടെ സൂര്യനെ കടന്നു. അവൾ റോഡ് തീർവശത്തിങ്ങനെ ആൾക്കാരുടെ അവളിങ്ങനെ കൂടി നിൽക്കുക. ശലോമോൻ റോഡ് തിരുവശങ്ങളിലേക്ക് നോക്കി കൂപ്പുക. റോഡ് എല്ലാവർക്കും അന്നം ചെയ്തു പോകുമ്പോൾ ജനവും അതുപോലെ തിരിച്ച് തനിക്ക് സലൂട്ട് നിൽക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സൂര്യനെ ഇപ്പോൾ സലൂട്ട്. അവിടെ അനേകര് കൂടി നിന്നവരിൽ ശലോമോന്റെ നോട്ടം സൂര്യമിലിൽ പോകും. സൂര്യമിയെ ദർശിച്ചു. സൂര്യനെ നോക്കിയപ്പോൾ അവിടെ നിന്നവരിലൊക്കെ സൂര്യമി ആദ്യസുന്ദരിയായ ഒരു പെൺകുട്ടി. സൂര്യമിയെ കുറിച്ച് ശലോമോൻ രാജാവ് ഒരു അന്വേഷണം നടത്തി. അപ്പൊ ശലോമോന്റെ ഉള്ളത്തിൽ ഒരാഗ്രഹം വന്നു, ഈ സൂര്യമി വിവാഹം കഴിക്കണം. വിവാഹം കഴിക്കുക മാത്രമല്ല അവർക്ക് റാണി പദവും കൊടുത്ത് ഇരുത്തുവാൻ തക്കുള്ള താനൊരു തീരുമാനത്തിലേക്ക് ഈ പല്ലക്കിൽ ഇരുന്നു. തന്റെ മനസ്സ് മുഴുവൻ സൂര്യമിയിലേക്ക് ആയി. അവരുടെ തീരുമാനം ഇവരെ വിവാഹം കഴിക്കണം. വിവാഹം കഴിച്ച് നമുക്ക് റാണി പദം കൊടുത്തിരുത്തണം. ഈ ആഗ്രഹത്തോടെ ശലോമോൻ കൊട്ടാരത്തിലേക്ക് കടന്നു. ഒരു ദിവസം ശലോമോന്റെ കൃത്യന്മാരെ സൂര്യമ്മയുടെ ഭവനത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. നിങ്ങളെയൊന്ന് സൂര്യമ്മയുടെ ഭവനത്തിൽ ചെന്ന് അവളെ ആങ്ങളമാരോടൊക്കെ വിവരം ധരിപ്പിക്കണം. അങ്ങനെ ഒരു ദിവസം നോക്കിയപ്പോ ശലോമോന്റെ കൃത്യന്മാര് കുതിരപ്പുറത്ത് ഈ ചെറ്റക്കുടലിന് മാറി വന്ന് ഇരിക്കുക. ആ സമയം സൂര്യമ്മ അവിടെ ഇരിക്കും. സൂര്യനെ ആളുകൾ തീണ്ടാൻ പോയിരിക്കാം. ഈ കൃത്യന്മാർ വന്ന് ഈ ചെറ്റക്കുടലിനെ ബാധിക്കുമെന്ന് താഴെ അപ്പുറത്തേക്ക് ആങ്ങളമാരെല്ലാം പേടിച്ചു. വലിയ ആരോഗ്യമുള്ളവരും അമീശൊക്കെ ഉള്ളവരാണെങ്കിലും ആ സമയം ഈ കുതിരയൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്ന ഈ കാഴ്ച കാണുമ്പോ ഇവരാകപ്പാടെ ഞെട്ടിപ്പോ. അവര് വെടി വെച്ചിങ്ങനെ വേലോട് നിന്നു. എന്താ സംഭവം? അപ്പൊ ചോദിച്ചു, കഴിഞ്ഞ ദിവസം ശലോമോൻ രാജാവ് എഴുന്നള്ളം നടത്തിയപ്പോൾ നിങ്ങളുടെ പെങ്ങൾ സൂര്യമി അവിടെ പോയില്ലല്ലോ. പോയിട്ടപ്പോ ആകപ്പാടെ വീടിച്ചു പോയി. ഇവർക്ക് എന്തോ കുടുത്തക്കേട് കാണിച്ചില്ല. അപ്പോഴേ എന്താ കാര്യം ചോദിച്ചു. അവൻ പറഞ്ഞു, ശലോമോൻ രാജാവ് തന്റെ പല്ലക്ക് വെച്ച് നിങ്ങളുടെ പെങ്ങൾ ദർശിക്കും കാണുകയുണ്ട്. താനൊരു തീരുമാനപ്പെട്ടു. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സന്തോഷം ഉണ്ടാകാൻ പോകുന്ന വാർത്ത നിങ്ങളെ അറിയിക്കേണ്ട പോവുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ പെങ്ങളെ ശലോമോൻ രാജാവ് വിവാഹം കഴിക്കുവാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. വിവാഹം കഴിക്കുക മാത്രമല്ല റാണി പദം കൊണ്ട് തിരുത്തുവാനും തീരുമാനിച്ചിരിക്കുന്നു. അയ്യോ, ആങ്ങളമാരത് കേട്ടപ്പോഴത്തേക്ക് വലിയ സന്തോഷമായിരിക്കും. ആങ്ങളമാർക്ക് പെട്ടെന്ന് ചിന്ത വന്നത് എന്നാ അറിയാമോ, അയ്യോ ശലോമോൻ രാജാവ് ഞങ്ങളുടെ പെങ്ങളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും ശലോമോൻ രാജാവിന്റെ ആളിയന്മാര്. ആരെങ്കിലും ഒന്നോ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ ശലോമോന്റെ ആളികനാണ് പരിചയപ്പെടുത്താറുള്ളൂ. ചില തന്നെ പരിചയപ്പെടുത്താറുണ്ട്. ദൈവമക്കളുമായിട്ടുള്ള ബന്ധത്തിൽ പരിചയപ്പെടുത്താറില്ല. ലോകമക്കളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ബന്ധവും കാണുകയല്ല. എന്നാൽ നൂൽക്കമ്മ ഉണ്ടെങ്കിലും ബന്ധിച്ച് ഒരു ബന്ധം പരിചയപ്പെടുത്താറുണ്ട്. കുടുംബങ്ങൾ എനിക്ക് ഇവിടെ അങ്ങനെ പരിചയപ്പെടുത്തിയില്ല. ആ കുടുംബത്തിൽ ധൂമാപ്പണി എടുക്കുന്ന ആൾക്കാരുണ്ട്, അവരുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തില്ല. ഇങ്ങനെ മുള്ളിത്തൊരിച്ച ബന്ധത്തിൽ എം എൽ എ ജോർജിന്റെ ഇന്നാറ് ഇന്നാറ് ഇന്നാറ്. അപ്പൊ ശലോമോന്റെ ഈ പരിചയപ്പെടുത്തി ശലോമോന്റെ തന്റെ അവരുടെ ഞങ്ങളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഇവർക്ക് എല്ലാവരോടും പറയാം ഞങ്ങൾ ശലോമോന്റെ ഇവിടെ ശലോമോന്റെ ആളിയൻ എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമാണ്. ശലോമോന്റെ ആളിയന്മാർ ഇവർക്ക് വലിയ സന്തോഷമാണ്. അപ്പൊ ഇവരെ ഇവരുടെ പെങ്ങൾ വൈകുന്നേരം വരുമ്പോൾ ഇവരെ അറിയിക്കാത്തൊക്കെ ഉണ്ടോ? താങ്കളന്മാർ ഇങ്ങനെ ഇരിക്കുക, ഒരു ചപ്പാത്തി നിന്ന് കഴിക്കാതെ ഇവരെ നോക്കിയിരിക്കുക. പെങ്ങള് വൈകുന്നേരം ആയപ്പോ ആടുകളുമായിട്ട് വന്നു. അന്നപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു, തോളെ ഒരു സന്തോഷമാണ് പറയാണ്ടത്, നീ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്യുക, അത് കഴിഞ്ഞ് നിന്നോട് പറയാം. അപ്പോഴത്തേക്ക് അവളെ വലിയ ആകാംക്ഷയോടെ ഈ ആങ്ങമാർക്ക് ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷവും സ്നേഹഭാവവും കണ്ടപ്പോഴത്തേക്ക് ഇവള് പെട്ടെന്ന് ഓടിപ്പോയി കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്തു. നിന്ന് തുള്ളിച്ചാടാത്ത വന്നു എന്താന്ന് ചോദിച്ചു. ഇന്ന് ശലോമോൻ രാജാവ് മുസ്ലിംകാരുടെ വന്നു. കഴിഞ്ഞ ദിവസം ശലോമോൻ രാജാവ് എഴുന്നള്ളം നടത്തിയപ്പോൾ നീയും ശലോമോൻ രാജാവിന്റെ എഴുന്നള്ളത്തുകാരുമാർ പോയില്ലേ? അന്ന് ശലോമോൻ പല്ലക്കിൽ വെച്ച് നിന്നെ കാണുകയുണ്ടായി. ശലോമോൻ തീരുമാനമെടുത്തിരിക്കും നിന്നെ വിവാഹം കഴിക്കുവാൻ. നിന്നെ വിവാഹം കഴിക്കുക മാത്രമല്ല, അതിലേക്ക് റാണി വന്നിട്ട് തിരുത്തുവാതൊക്കെ തീരുമാനമെടുത്തിരിക്കുന്നു. ആ എത്ര സന്തോഷമായ ഒരു കാര്യം! ഇന്നത്തെ പെമ്പിള്ളാർ വലുതാരാണെങ്കിൽ ഒറ്റ ചാട്ടം ചാടിയത്, എന്നാൽ സൂര്യൻ വരെ പോകത്തും വ്യത്യാസമില്ല. അവളിങ്ങനെ ഉടനെ തല കുടിച്ചു. അവളും അവളുടെ രൂപോട് നിന്നു. അവരുടെ അനുഭവ സാക്ഷ്യം പറയാൻ പറയും. അവൾക്കൊരു അനുഭവ സാക്ഷ്യമുണ്ട്. അവരുടെ അനുഭവ സാക്ഷി എന്താണെന്നറിയാമോ? അവള് പറഞ്ഞു, നാലഞ്ചു മാസം മുമ്പ് ഞാൻ ആടുകളെ തീറ്റിക്കൊണ്ട് ക്ഷീണതയായി ഒരു ദുഷ്ടത്തെ തടവിക്കണം തുടങ്ങുമ്പോൾ ഒരു ദുഷ്ടമൃഗം എന്നെ കൊല്ലുവാണ്ടൊക്കെ സ്വീകരിപ്പാൻ ഞാൻ ആ സമയം സ്വന്തം ആടുകളെ വിട്ടിട്ട് കടന്നു വന്നതായ ഒരു ആടിനെ ചെറുക്കൻ എന്നെ ആ ദുഷ്ടമൃഗത്തിന്റെ വായിൽ നിന്ന് വിടുവിച്ചു. ഞാൻ അവന് വാക്കൊടുത്തു പോയി, എന്നെ മരണത്തിൽ രക്ഷിച്ച, എനിക്കൊരു വീണ്ടെടുപ്പ് തന്നതായ, എനിക്ക് ജീവൻ തന്നതായ ഒരു പ്രാണപ്രിയന് ഞാൻ വാക്ക് കൊടുത്തു പോയി. അവരുമായിട്ടാണ് എനിക്ക് കാര്യമുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വളരെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നമ്മുടെ യേശുക്രിസ്തുവായി നമ്മളൊരു ബന്ധത്തിലെത്തിയെങ്കിൽ, നമ്മുടെ യേശുക്രിസ്തുവായി വാക്ക് കൊടുത്തെങ്കിൽ, നമ്മുടെ യേശുമേൽ നമ്മുടെ ഹൃദയം കൊടുത്തുവെങ്കിൽ, ഈ ലോകത്തിന്റെ ശക്തികൾ ആ പ്രതിഷ്ഠയിൽ നമ്മളെ മാറ്റുവാനൊക്കെ ഉണ്ടോ? ഈ ലോകത്തിൻ്റെതായ ആയുധങ്ങൾ യേശുക്രിസ്തുവായുള്ള ബന്ധത്തിൽ നിന്ന് വിടത്തുവാനൊക്കെ ഉണ്ടോ? തനതായ സൗന്ദര്യങ്ങളും തനതായ പ്രതാപങ്ങളും നമ്മുടെ മുമ്പിൽ കൊണ്ട് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന്റെ മധ്യ പ്രതിഷ്ഠയിൽ വീണു പോകാതെ ക്രിസ്തുവായുള്ള ബന്ധത്തിൽ മാറിപ്പോകാതെ ഇന്ന് രാത്രി കാലം ഉറച്ചു നിൽപ്പാൻ ദൈവത്തിന്റെ വചനം ദൈവജനത്തെ വ്യക്തമായി ഓർപ്പിക്കുന്നു. ഒരിക്കൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്കുകൾ അറിയാമല്ലോ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ വേർതിരിക്കുന്നത് ഒരു വെല്ലുവിളിയാണ്. വാചകം കർത്തനയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഈ ലോകത്തിനോ പരിപാടനോ ഭൂതന്മാർക്കോ വാർത്തകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ അതിനോ യാതൊരു ശക്തിക്കും ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയത്തില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇന്ന് രാത്രി കാലം ഈ ഉറപ്പ് തീരുമാനം ഒരു പൗലോസിനെ പോലെ നമുക്ക് ഉണ്ടായിരിക്കരുത്. പൗലോസ് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നുള്ളവരെ പറന്ന് മുൻപുള്ളവരെ അയച്ചുകൊണ്ട് ക്രിസ്തുയേശുവിൻ ദൈവത്തിന്റെ മരണമുള്ളവരായി നാട്ടിലേക്ക് പോകുന്നു. യേശു ക്രിസ്തുമായി നമ്മളുടെ ആത്മമായി പ്രതിഷ്ഠയിക്കാണ് ഒരു പോകണം. അതിന്ന് നമ്മളെ മാറ്റിക്കളുവാൻ തക്കൊള്ളം, അത് നമ്മളെ വിളിച്ചുകളുവാൻ തക്കൊള്ളം. ഈ ലോകത്തിന്റെ പ്രതാപങ്ങളും സൗന്ദര്യങ്ങളും ശ്രമിക്കുമ്പോൾ അതിന്റെ മധ്യം അടങ്ങിപ്പോകാതെ ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ തലയേൽപ്പിച്ച് അവന്റെ ബലമുള്ള കരത്തിന്റെ താലിൽ നിന്ന് ദൈവത്തിന്റെ സന്താപത്തിന്റെ പ്രതിഷ്ഠയിൽ നിന്ന് മാറിപ്പോകാതെ ഉറക്കിലും പാതക്കൊള്ളം. ഇന്ന് രാത്രി കാലം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ തീരുമാനം അവൾ തുറന്നു, ചന്ദ്രക്ക് തുറന്നു പറയാനൊക്കെ ഇങ്ങനെ കുളിച്ചുകൊണ്ട് നടക്കും. എന്താ ഇങ്ങനെ മിണ്ടാടക്കുന്നത്? ഒന്നുമില്ല. എന്നാ സൂര്യമി അവളുടെ കാര്യം എടുക്കും തുറന്നു പറഞ്ഞു. നിങ്ങൾ മക്കളെ, നമ്മൾ രഹസ്യ ക്രിസ്ത്യാനിയായി ജീവിക്കുവാനല്ല, നമ്മളെ പിടിച്ചവരായ നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് അത്ര പ്രകാശത്തിലേക്ക് പിടിച്ചവന്റെ തൽക്കുടങ്ങളെ ഘോഷിപ്പാതക്കോളം തെരഞ്ഞെടുക്കപ്പെട്ട രാജാക്കന്മാരും പുരോഹിതന്മാരും ദൈവദൃസ്തോത്രം സ്വന്ത വംശവും വിശുദ്ധ ജനവുമാകുന്നു ദൈവദൃസ്തോത്രം. ആകാലത്തിൽ ആ പ്രകാരം നമ്മളെ തെരഞ്ഞെടുത്തവരായ പിടിച്ചവരായ നമ്മുടെ യേശു ക്രിസ്തുവിന്റെ തൽക്കുടങ്ങളെ ഘോഷിപ്പാതക്കോളം നമ്മുടെ ജീവിതത്തിൽ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ആ കുരുടനോട് കുരുടൻ കാര്യത്തിൽ പ്രാപിച്ചതിന് ശേഷം അവിടെ നിന്ന് പലരും വന്ന് യേശുവിനെ കുറിച്ച് പല അഭിപ്രായങ്ങൾ പറയുന്നത്. അവർക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരുപാട് ഉപന്യാസമൊക്കെ എഴുതാൻ നിൽക്കുന്നുണ്ട്. അവർ പല ഉപന്യാസമൊക്കെ പറഞ്ഞു, പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അവൻ പാപിയാണെന്നും അവൻ ദേശീയപുത്രനാണെന്നും അവൻ അമ്മയ്ക്കാരാണെന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ കൂടുതൽ വാക്ക് ഒന്ന് പറയാൻ നിൽക്കുന്നില്ല. അവന് അധികം പോയിന്റ് ഒന്നും പറയാനില്ല. എന്നാൽ അവർ ഒരു കാര്യം പറഞ്ഞു, അവൻ പാപിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, എന്നാൽ ഒന്നും എനിക്കറിയാം. പ്രയത്നം ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ എന്റെ കണ്ണിൽ കാണപ്പെടുന്നു. രാത്രിയിൽ ദൈവ സ്നേഹത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലെ, നമുക്ക് അധികം കാര്യങ്ങളൊന്നും പറയാറില്ലെങ്കിലും നമ്മളെ വീണ്ടെടുത്തതായ, നമ്മുടെ കണ്ണു തുറന്നതായ, പാപത്തെ വിടുവിച്ചതായ, മരണത്തെ രക്ഷിച്ചതായ നമ്മുടെ അനുഭവം നമ്മൾ തുറന്നു പറയണം. നമുക്കൊരു അനുഭവ സാക്ഷിക്കണം സാധിക്കണം. സൂര്യൻ വഴി വെച്ചു, നീ എന്താ ഇങ്ങനെ കുടുങ്ങിയിരിക്കുന്നത്? അവിടെ തന്നെ അനുഭവ സാക്ഷി തുറന്നു പറഞ്ഞു, എന്നെ മരണത്തിന് പിടിച്ചതായ ഒരു വീട്ടെടുപ്പുകാരുണ്ട്. നിങ്ങളുടെ നടപ്പ് നിങ്ങളെ പിടിച്ചിരിക്കുന്നത് പൊന്നേ വെള്ളി മുതലായ അരിഞ്ഞു പോകുന്ന വസ്തുക്കളെ നിർദ്ദോഷമായ കുഞ്ഞാറിന്റെ വീട് രക്തമുണ്ടായാൽ ഇന്ന് രാത്രി കാരണം നമ്മുടെ ദൈവത്തെ നമുക്ക് ശ്രദ്ധിക്കാം. ഉടനെ ആങ്ങളമാരികളോട് വളരെ ഗോപിച്ചു. ഇന്ന് രാത്രി കാലം ശൂലേമി അഭിമുഖിച്ച മൂന്ന് എതിർപ്പുകളെ കുറിച്ച് നിങ്ങൾ ഓർപ്പിക്കാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവസ്നേഹത്താൽ വീണ്ടെടുക്കപ്പെട്ട് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പോലുള്ള എതിർപ്പുകൾ ഉണ്ടാകും. ശൂലേമി പട്ടണത്തിൽ ഇങ്ങനെ താമസിക്കുമ്പോൾ അവർ പറഞ്ഞു, ഇനി ആടിനെ തീറ്റാൻ പോകണമെന്ന് ആങ്ങളമാർ ഈ പോക്കായി കൊണ്ടുണ്ടാക്കിയത്. ഇനി ആടിനെ തീറ്റാൻ പോകണ്ട, നിങ്ങളൊക്കെ പോകുന്ന ഈ പ്രാർത്ഥന ഗ്രൂപ്പിനെ കുളിച്ചു പോയത ഈ കുഴപ്പമുണ്ടായത് അതാണ് ഈ പിന്നെ പ്രാണപ്രിയമായിട്ട് വാക്ക് കൊടുക്കാൻ കാരണം, ഈ പ്രവിശ്യ എടുക്കാൻ തൊക്കെ ഉള്ള കാരണം, സ്ഥാനപ്രാണ തീരുമാനത്തിന്റെ കാരണം അതുകൊണ്ട് അത് നീങ്ങി യോജനകളും പോകണ്ട, വീട്ടിരിക്കെ മുന്തിത്തോട്ട് പിടിച്ച് കാണ ഒരു ജോലി വേറെ ജോലി. അപ്പൊ അവിടെ ആ പറഞ്ഞു ഒരുങ്ങുള്ളൂ. ഇവിടെ ഒന്നാമതുള്ള വീട്ടുകാർ ഇവർക്കെതിരാണ്. ദൈവസ്നേഹത്താ വീണ്ടെടുക്കപ്പെട്ട് മുൻപോട്ട് യാത്ര ചെയ്യുന്ന ദൈവത്തിന്റെ പേരെ ആദ്യമായി നിന്റെ ഭാവനക്കാർ നിനക്കെതിരായി തീരും, നിന്റെ ഭാവന മുഴുവൻ നിനക്കെതിരായി തീരും. എന്ന ഭാവനത്തിന്റെ എതിർപ്പ് കാര്യമാക്കാത്ത ഒരു പെൺകുട്ടിയായിരുന്നു സൂലേമി. ഇന്ന് രാത്രി കാലം സ്വന്തം ഭാവനക്കാരുടെ താരം സ്നേഹത്തിന്റെ കൊടി തന്റെ മേൽ പിടിച്ചിരിക്കുന്ന പ്രാണപ്രിയന്റെ സ്നേഹമാണ് സൂലേമി കാണുന്നത്. നിന്റെ ഭാവന നിന്നെ എടുക്കുമ്പോൾ, നിന്റെ ഭാവന നിന്നെ ആക്ഷേപിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതല് കർത്താവിന് വേണ്ടി വാഴ്ത്തോട്ട ദൈവത്തിന്റെ പൈതല്, ദൈവത്തിന്റെ നാട്ടിൽ പ്രതിഷ്ഠയപ്പെട്ട ദൈവത്തിന്റെ പൈതല്, നിന്റെ മുകളിൽ പിടിച്ചിരിക്കുന്ന സ്നേഹത്തിന്റെ കൊടി കാണുമ്പോൾ എന്നെ കൊതുക്കി നിൽക്കാതെ ഓർക്കത്തില്ല. സൂര്യനോടല്ലോ അവൾ അവിടുത്തെ ഇറങ്ങി തിരുപ്പാതൊക്കെ തീരുമാനിച്ചു. യേശുവിന് വേണ്ടി യഥാർത്ഥമായി പ്രതിഷ്ഠിച്ച അവരുടെ ജീവിതത്തിൽ പ്രതികൂലമുണ്ടായ അനേക കാര്യങ്ങൾ എനിക്കറിയാം. എന്നാൽ അവരെല്ലാവരും ആ ദൈവ സ്നേഹത്താൽ ആ മുൻപോട്ട് യാത്ര ചെയ്തിട്ടുള്ളതായ ജീവിതങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞങ്ങളുടെ പുതുപ്പള്ളിയിൽ ഒരു കൊച്ചമ്മ ഉണ്ടായിരുന്നു. കൊച്ചമ്മ രക്ഷിക്കപ്പെട്ട് പെന്തക്കോസ്തായി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്റെ ഭർത്താവ് വളരെ എതിരായി ആ കുഞ്ഞച്ചെന്ന ആ പീഡി കുഞ്ഞച്ചെന്ന ഞാൻ വിളിക്കുന്ന ഉള്ളിയെ. അപ്പൊ താന് ഈ സഹോദരി ജ്ഞാനപ്പെടാൻ തക്കൊണ്ടും ആ തീരുമാനിച്ച് ജ്ഞാനപ്പെടാൻ വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം എങ്ങനെയോ അറിഞ്ഞ് ഒരു ടാക്സി പിടിച്ച് സ്നാനക്കടവ് വന്നു. അപ്പുറത്തെ സ്നാനം കഴിഞ്ഞു പോയി. അവിടെ മുതൽ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയിട്ട് ബാത്റൂമിൽ കയറി ആ സോപ്പൊക്കെ എടുത്തെടുത്ത് പുള്ളിക്കാരൻ തന്നെ കുളിപ്പിച്ചു. കുളിപ്പിച്ചിട്ട് പറഞ്ഞു, ഇനി സ്നാനപ്പെടും എന്ന് ചോദിച്ചു. അത് പറഞ്ഞു, ഇനി സ്നാനപ്പെടുന്നു. പുള്ളി വിചാരിച്ച് സോപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് ഇതെല്ലാം അങ്ങ് പോവും എന്ന് വിചാരിച്ച് പുള്ളിക്കാരൻ തന്നെ ആ കൊച്ചമ്മ പറഞ്ഞു, എന്റെ ഭർത്താവ് ഇതുവരെ എന്നെ കുളിപ്പിച്ചിട്ടില്ല, എന്നാ എനിക്ക് ഇങ്ങോട്ട് ബാക്കി ഉണ്ടായിട്ടോന്ന് ഓർക്കുമ്പോ അദ്ദേഹത്തെ സ്തുതിക്കുന്നുണ്ട്. ഇനി സ്നാനപ്പെടുമെന്ന് ചോദിച്ചു. ഇനി സ്നാനപ്പെടുക ഞാൻ പറഞ്ഞത് ആ സഹോദരി അത്യവരെയും വിശ്വസ്തമായ നിർബാധക്കളുടെയായിരുന്നു. ദൈവത്തിന്റെ പൈതല് യേശുവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് പ്രതികൂലം വന്നാലും ആ പ്രതികൂലം ഒരു ദൈവത്തിന്റെ പൈതലിനെ സംബന്ധിച്ച് ഒരു വിഷയമല്ലാത്തതിനാൽ നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഒന്നാമത് വീട്ടുകാരില് മുൻപിട്ടിറങ്ങി കഴിഞ്ഞപ്പോഴേ അവിടെ തീരുമാനിച്ചു ഈ ജോലി പിടിച്ചോണ്ട് എനിക്ക് ശരിയല്ല. അവൾ പ്രിയനെ അന്വേഷിച്ച് അവരുടെ വിശ്വാസം ഇങ്ങനെ അത് പോവാ, വിശ്വാസം ഇങ്ങനെ ശക്തിയായിട്ട് പോവാ. ആ സമയം പ്രതികൂലം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക വീട്ടുകാരുടെ. അവിടെ മുൻപോട്ട് യാത്ര ചെയ്തപ്പോഴേ ഒരു കൂട്ടർ രണ്ടാമത് കൂട്ടിനെ കണ്ടു. അവരുടെ പേരാണ് ഉത്തമയത്തിൽ കൊടുത്തിരിക്കുന്നത് മതിൽക്കാവലക്കാർ. മതിൽക്കാവലക്കാരെ കണ്ടപ്പോഴേ സൂലേമി അവരോട് ചോദ്യം ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും എന്റെ പ്രിയനെ കണ്ടു? പ്രേസ്തലോ അവിടെ എവിടെ ചെന്നാലും അവിടെ പ്രിയനെ കുറിച്ചാണ് പറയാനുള്ളത്. എന്റെ സൂലേമിയെ നോക്ക്, അവർ എവിടെ ചെന്നാലും അവർക്ക് പറയാനുള്ളത് അവരുടെ പ്രിയനെ കുറിച്ചാണ്. പ്രേസ്തലോ ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പൈതല് നമ്മൾ കൂടി ഇന്ന് അനേക മണിക്കൂറുകൾ സമയം ചെലവഴിച്ചിട്ട് യേശുവിനെ കുറിച്ച് വാക്ക് പറയാതെ ലോകാരെ പറഞ്ഞിട്ട് പോകുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ ഏത് സ്ഥാനത്തായിരുന്നാലും നമ്മുടെ പ്രിയരെ ഉയർത്തി കാട്ടുവാർത്തക്കണം. ഇന്ന് രാത്രി കാലം നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. സുരേമി അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും എന്റെ പ്രിയനെ കണ്ടു ചോദിച്ചു. ഉടനെ അവർ ചോദിച്ചു, നിന്റെ പ്രിയനെ അന്വേഷിക്കുന്നതാണോ ഞങ്ങളും ചോദിച്ചത്. ഇവരെ കുറിച്ച് ഇവർ കേട്ടിട്ടുണ്ട് ഇങ്ങനെ വർത്തമാനം ഒരു പെൺകുട്ടി യേശുവിനെ ഹൃദയം കൊടുക്കുന്നു പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കി നടക്കാം. ഇന്ന് രാത്രി കാലം ദൈവമക്കളെ സാത്താന് നമ്മുടെ യോഗത്തിന് പോകുന്നതിനൊന്നും സാത്താൻ വിളിക്കുന്നില്ല. യോഗത്തിനൊക്കെ പോകും, യോഗത്തിനൊക്കെ പോകും, പാട്ടൊക്കെ പാടിക്കും, തിരുക്കർത്താവിന്റെ പാട്ടൊക്കെ പാടിക്കും, കുശവന്റെ കയ്യിലൊക്കെ പാടിക്കും. എന്നാൽ ഒറ്റ കാല് ഓർത്തുകൊണ്ട് യോഗത്തിന് രക്ഷിക്കപ്പെടാൻ നടത്തി തരുന്ന കൈ നോക്കരുത്. അവിടെ വരുമ്പോ മാത്രമേ ഉള്ളൂ സാത്താൻ ഈ പ്രതികൂലമില്ല. മറിയോട് ഗബ്രിയേൽ വന്ന് പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുന്നു, വിവാഹം കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവരോട് പറയാ, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുന്നു. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പറഞ്ഞ ദൈവത്തിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് മറിയുടെ ഉള്ളത്തിൽ ഒന്നും ഉണ്ടായില്ല. അവസാനം ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചപ്പോൾ ഇവിടെ അതുകൊണ്ട് ചോദി സംശയം അവിടെ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ഒരു യൗവനക്കാർക്ക് പെൺകുട്ടി അവിടെ ദൂരം വന്ന് പറഞ്ഞ വിഷയത്തിന്റെ മുഖത്ത് അവർ പെട്ടെന്ന് അതിനു വേണ്ടി അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തില്ല, അവിടെ സംശയം കൊടുത്ത് നിൽക്കാൻ തീരുമാനിച്ചു. വിവാഹ നിത്യം നടന്നിട്ടുള്ളൂ, വിവാഹം കണ്ടിട്ടില്ല. ഇപ്പൊ ദൂരം വന്ന് പറയാ, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ഇത് പറഞ്ഞപ്പോ പെൺകുട്ടി ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? അവർ ഏൽപ്പിച്ചു കൊടുക്കല്ല, ഇതെങ്ങനെ സംഭവിക്കും? ഉടനെ ദൂത പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും, ആകെ അത് ഉത്ഭവിക്കുന്ന വിശുദ്ധമല്ല ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. പ്രേസ്തലോ സാത്താൻ വെറുപ്പൊന്നുമില്ല ഇത്രയൊക്കെ പറഞ്ഞാൽ. എന്നാ സാത്താൻ വെറുപ്പ് എന്താണെന്ന് അറിയാമോ? അവൾ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ. അവിടാണ് ഈ സുഖമായത്. പ്രേസ്തലോ ദൂത് കേൾക്ക് ചെറുക്ക് മകനെ എന്നോട് ദൂത് കേൾക്കാൻ ഇങ്ങനെയുള്ള കുത്തിയിരിക്കും പിന്നെ ഞാൻ വാല തലയാക്കാം. അതൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്, ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. ദൂത് കേൾക്കാൻ ഇഷ്ടമാണ്, ഇന്ന് രാത്രികാലം മകനെ മകനെ എന്നുള്ള വിളി കേൾക്കുവാറല്ല. ഒരു മറിയെ പോലെ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്ന് രാത്രികാലം എത്ര പേര് ഈ ദൂതിനെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി കാലം എത്ര പേര് ഈ ദൂതിന് മുമ്പിൽ തങ്ങളെ സമർപ്പിച്ചുകൊണ്ട് സമർപ്പണത്തോടെ കടന്നു വരാമെങ്കിൽ ഇന്ന് രാത്രി കാലം യേശുവിന്റെ ഉള്ളത്തിലേക്ക് വരും. യേശുവിന്റെ ഉള്ളത്തിൽ വന്നാലുണ്ടല്ലോ, അത് അനുഗ്രഹമായ വിഷയമാണ്. യേശുവിന്റെ ഉള്ളത്തിൽ വന്നു കഴിഞ്ഞാൽ മറിയ എന്ന പേരപ്പനെ കൊണ്ട് മാറും കാര്യത്തില്ല. പേരപ്പനോട് പോയി അഭിപ്രായം ചോദിക്കുന്നു. മറിയുടെ ഉള്ളത്തിൽ യേശു വന്നു കഴിഞ്ഞപ്പോൾ അവർ ഓടിപ്പോയത് എലിസബത്തിൽ ജനിക്കുക. ആറ് മാസം മുമ്പ് അവർക്ക് ഇതുപോലെ അനുഭവം ഉണ്ടായിരിക്കുക. രക്ഷിക്കപ്പെടുന്നതായ ഒരു ദൈവത്തിന്റെ മകൻ രക്ഷിക്കപ്പെടുന്ന അന്വേഷിച്ചിട്ട് അവർ തമ്മിൽ കൂടിക്കണ്ടപ്പോൾ അവിടെ വന്നിട്ടുള്ള ഇന്ന് രാത്രി കാലം രക്ഷിക്കപ്പെടുന്ന ദൈവമക്കൾ തമ്മിൽ കൂടിക്കണ്ടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം നടക്കുകയാണ് നമ്മുടെ പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും എന്റെ പ്രിയനെ കണ്ടോന്ന് ചോദിച്ചു. അവരെന്തിന്റെ ആവോ സൂര്യനെ പിടിച്ച് വളരെ ഉപദ്രവിച്ചു, വളരെ ലാഭിച്ചു, വളരെ മുറി വെച്ചു, ഇഷ്ടിയൊന്നും മറ്റു പിടിച്ചു, ശരീരത്തിലേക്ക് ധാരണാരിയായി ഒഴുകാൻ തുടങ്ങി. കർത്താവിന് വേണ്ടി മുൻപോട്ട് ഇറങ്ങുമ്പോൾ ദൈവത്തിന്റെ പഴയ നിന്റെ ജീവിതത്തിലുണ്ടല്ലോ പ്രതികൂലങ്ങൾ ഉണ്ടാകും, കത്തലുണ്ടാകും. പത്ത് ദിവസം ലേറ്റ് ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്ത്യാനിയായിട്ട് കഷ്ട സഹിക്കുന്നതാരോ ലജ്ജിക്കരുത്. ശ്രേഷ്ഠല്ലോ ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി അത്രേ വേണ്ടത്. ഇന്ന് രാത്രിയിൽ യേശുവിന് വേണ്ടി യഥാർത്ഥമായ സമർപ്പണത്തോടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ദൈവമായി നിനക്ക് എതിർപ്പുണ്ടാകും, പരിശോധന ഉണ്ടാകും. എന്നെ പരിശോധന അടുപ്പിലും നിന്നെ സഹായിക്കുന്ന സ്നേഹത്തിന്റെ കരം നിന്റെ കൂടുതലാണ് നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ കരികൻ കൂടുവെക്കുന്നതായ കാര്യം പലരും കേട്ടിട്ടായിരിക്കുമല്ലോ. കരികൻ കൂടുവെക്കുന്നത് ഉയർന്ന മരത്തിന്റെ മുകളിലാണ്. ഉയർന്ന മരത്തിന് മുകളിൽ കൂടുവെക്കുമ്പോൾ ഞാന് ആ താഴെ ചെറിയ കപ്പുകളൊക്കെ കൊണ്ടുവന്ന് വളച്ച് അതിന്റെ മുകളിൽ ചെറിയ മുള്ളുകളൊക്കെ വെച്ച് അതിന്റെ മുകളിലെ തുണിയൊക്കെ കൊണ്ടുവച്ച് അതിന്റെ മുകളിൽ പഞ്ഞിയൊക്കെ വെച്ചിട്ടാണ് കഴുകൻ തൊട്ടെടുത്ത്. എന്നിട്ട് അതിന്റെ മുകളിൽ ഇരുന്നോ കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടാകും. ഈ കഴുകൻ തള്ളൊരു ചിന്ത എന്നറിയാമോ? എന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് പറക്കശീലം കടത്തിക്കണം. കഴുകൻ തള്ളരെ ആഗ്രഹം എന്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒതുങ്ങി പാർത്താൻ ഇഷ്ടമല്ല. ഈ ഒതുങ്ങി പാർക്ക് ശരിയല്ല, കൂടുതലാത്ത എന്നെ ഇങ്ങനെ സ്വാത്രം പറഞ്ഞു സ്വാത്രം 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 അത് ശരിയല്ല. ഇവരൊന്ന് ആകാശത്തിൽ കൂടുതൽ പറപ്പിക്കണം എന്നുള്ളതാണ് തള്ളരെ ആഗ്രഹം. അപ്പൊ ഈ തള്ള എന്തിനാമോ? ഈ കുഞ്ഞുങ്ങൾ സുഖത്തോടെ കണ്ടിരിക്കുമ്പോ ഈ പഞ്ഞി എല്ലായിടത്തും കളയും. അപ്പൊ ഈ മുള്ള അടിയിൽ ഈ മുള്ള ചെന്ന് ചെറിയ കടിക്കുമ്പോഴേ ഈ കുഞ്ഞുങ്ങൾ വിചാരിക്കും, എന്റെ ദൈവം എന്റെ തള്ള എന്തുകൊണ്ട് തള്ളയാണ്? ഞാൻ സുഖമായിട്ട് സ്വാത്രം പറഞ്ഞുകൊണ്ട് വിഴുന്ന അപ്പൊ നോക്കണം എന്റെ പഞ്ഞി എല്ലായിടത്ത് ഇപ്പൊ എന്റെ മുള്ളിന്റെ പുറത്തുകൊണ്ട് എത്തിരിക്കുക. എന്തൊരു തള്ള ഇതിന് കണ്ടെങ്കിൽ പ്രാഗ്യ എന്റെ തള്ളയുടെ ഇങ്ങനെ നോക്കി സന്തോഷിക്കാം. എന്റെ കുഞ്ഞി മുള്ളത്തിന് അങ്ങോട്ട് അടിക്കുമ്പോൾ ആ ചിറങ്ങൊന്ന് പൊങ്ങും. അപ്പുറത്തേക്ക് ആ മുള്ളു വരുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് തടിക്കും. അപ്പൊ ഈ മുള്ള ആ ചിറങ്ങൊന്ന് പൊങ്ങും. അപ്പൊ ഈ സരീസ് മുഴുവൻ കേൾക്കുന്നുണ്ട്, കുറെ വരുന്നുണ്ട്. അപ്പുറത്തേക്ക് ഇവര് എന്തോ തള്ളേ ഏതാ കരുകണ്ടല്ല, അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. എന്താ ചാമോ, പല കാര്യങ്ങളിൽ കൂട് വലിച്ചോ ചെയ്യുന്നത്. കഴിയുമ്പോ ഈ കുഞ്ഞുങ്ങള് ഈ മരത്തിന്റെ കൊമ്പനിങ്ങനെ ഇരിക്കാം, ബാലൻസ് ഇല്ല, ഇരിക്കാനൊക്കെ അങ്ങോട്ട് നടത്തി പ്രശ്നങ്ങളുണ്ടല്ലോ. അല്പം ആൾക്കാരുന്നെങ്കിൽ പിന്നെ സാറില്ലായിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി വർദ്ധിച്ചോണ്ടിരിക്കുക കുഞ്ഞുങ്ങളുടെ വിചാരം. എന്റെ ദൈവമേ, ഞങ്ങൾ അത്ര സുഖമായിട്ട് കഴിഞ്ഞോണ്ടിരിക്കുന്നു. ആ അവസ്ഥയെല്ലാം ഞങ്ങളെ മാറ്റി. പരിശോധന കുറയുന്നില്ല, അത് കൂടി കൂടി വന്നോണ്ടിരിക്കുക. എന്നാൽ പരിശോധന കൂടി കടന്നു പോകുന്ന ദൈവത്തിന്റെ മനസ്സിൽ നിങ്ങളുടെ അങ്ങയുടെ ആഗ്രഹം എന്തെന്നറിയാമോ? നിന്റെ യേശുവിന്റെ ആഗ്രഹം എന്തെന്നറിയാമോ? നീ ഉയരത്തിൽ കൂടെ പറക്കേണ്ടതായ ആവശ്യമുണ്ട്. അത് നിനക്ക് ചെയ്യേണ്ടതാണ്. അവസാനേക്ക് അതേ തള്ള വന്ന് പുറകെ കൂടെ വന്നത് അറിയാമോ? ഒട്ട തള്ളത് വന്നു. അപ്പൊ കുഞ്ഞുങ്ങളുടെ വിചാരം, അടിമുടെ പാറക്കട്ട കുഞ്ഞുങ്ങൾ ഉയരത്തും താഴോട്ട് പോരുക. അപ്പൊ കുഞ്ഞുങ്ങളുടെ വിചാരം എന്നറിയാമോ? പറന്നതാടെ പതിച്ചു തോന്നി കുഞ്ഞുങ്ങൾ. അല്ലെ, പറന്നു താഴെ പതിച്ചു തകർന്നു എല്ലാം തീർന്നു. പറന്നതാഴെ പതിച്ചു തോന്നി പിടച്ചു വീടാൻ തുടങ്ങുന്നേരം ഈ തള്ളവ് താഴെ ഇരിക്കാം. കുഞ്ഞുങ്ങളെ അറിയുന്നില്ല. കുഞ്ഞുങ്ങൾ ഞങ്ങളെ തള്ളിട്ടെന്ന് പറഞ്ഞ് വലിയ കംപ്ലൈന്റ് ഉപന്യാസം കരുതി ഇങ്ങനെ പോവാ. എന്നാ തള്ളണ്ടല്ലോ, ഇപ്പൊ താഴെ നിൽക്കുക. പറന്നാടെ പതിച്ചെന്ന് തോന്നി പിടച്ചു വീടാൻ തുടങ്ങുന്നേരം പറന്നുകാരിട്ട് അവരെ ചിറകി പഠിച്ചു കേട്ടു തള്ളയും. പറന്നുതാടെ പതിച്ചു തോന്നി പിടച്ചു വീടാൻ തുടങ്ങുന്ന നേരം പറന്നുതാവിട്ട് അതിനെ ചിറകിൽ വഹിച്ചു വീണ്ടെന്നർത്ഥം തള്ളയും. ഇന്ന് രാത്രി കാലം പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്ന ദൈവത്തിന്റെ പല്ല്, പരിശോധന കൂടി കടന്നു പോകുന്ന ദൈവത്തിന്റെ പല്ല്, നീ നിലം പറഞ്ഞാവാൻ നിന്റെ ദൈവം സംഭവിച്ചിട്ടില്ല. നീ തകരുവാതിരുമ്പോൾ അവിടെ ഇന്ന് ചെറിയ നേരം വഹിച്ച് വീട് നിന്നെ സുരക്ഷോനെ കാക്കുന്ന ആയുസ് തരുന്ന ഒരു നല്ല ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. ഇന്ന് രാത്രി കാലം ഓർക്കുക, പരിശോധന നിനക്കൊരു ഭക്തമായിരിക്കുന്നില്ല. ഇന്ന് രാത്രി കാല പരിശോധന ഒരു നടുവാണ്. അതിനുവേ ദൈവത്തിന്റെ കരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. അവൾക്കാട് പറഞ്ഞു എന്റെ പ്രിയരെ വിട്ട് പുറകോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. വീട്ടിൽ സൂലേമി ഇങ്ങനെ മുൻകോട്ട് യാത്ര ചെയ്യാം. മുൻകോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് സൂലേമിയുടെ ജീവിതത്തിൽ ആ അല്പം നിരാശ വന്നു. എഫ്രായ വിശ്വാസികളെ പോലെ എടാ, ഇത്രയും നാളും പ്രിയന് വേണ്ടി യാത്ര ചെയ്തിട്ട് പ്രിയനെങ്കിലും വന്നില്ല. ഞാൻ വീണ്ടും വരാമെന്ന് പറഞ്ഞ അന്നേരം മനസ്സിൽ പിരിഞ്ഞു പോയി. ഞാൻ എത്രയും വേഗം വരാം, ഇപ്പൊ വിവാഹം നിശ്ചയം നടക്കുന്നത്, എന്താ നമുക്ക് കല്യാണം എത്രയും വേഗം നടത്താമെന്നൊക്കെ പറഞ്ഞ് പ്രിയ മാർക്കൊന്ന് പോയി നോക്കാം. ഇതുവരെയും വന്നില്ല. ഇത്രയും യാത്ര ചെയ്ത്, ഇത്രയും കഷ്ടം സഹിച്ച്, ഇത്ര ദുഃഖം സഹിച്ച്, വീട്ടുകാരുടെ എതിർപ്പ്, നാട്ടുകാരുടെ എതിർപ്പ്, ഇതെല്ലാം സഹിച്ചിട്ട് പ്രിയം വന്നില്ല. കർത്താവായ യേശു ക്രിസ്തു ഇത്രയും നാളായിട്ടും വന്നില്ല. യേശു ക്രിസ്തു ആദ്യം നൂറ്റാറ് തന്നെ വരുമ്പോൾ ശിഷ്യന്മാർ വിചാരിച്ചു. അന്ന് അവർ ചോദ്യം ചോദിച്ചു, അവന്റെ പ്രത്യക്ഷയുടെ വാക്യത്വം എവിടെ? ചോദ്യം അന്ന് തന്നെ വഴങ്ങിക്കൊടുത്താൽ ചോദ്യമാ, അവന്റെ പ്രത്യക്ഷയുടെ വാക്യത്വം എവിടെ? എന്നാ ഇന്ന് രാത്രി കാലം ദൈവമക്കളെ, നമ്മുടെ യേശു വരാൻ താമസം കൂടമാണ്. ഇന്ന് രാത്രി കാലം ഇവിടെ ഇരിക്കുന്ന ചില ജീവിതങ്ങൾ കൂടെ അത് കൂടമാണെന്ന് ഞാൻ വിശ്വസിക്കുക. ഇന്ന് രാത്രി കാലം വരെ യേശു വരാൻ താമസം നമുക്ക് കൂടമാക്കിയിരിക്കുകയാണ്. നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. കാരണം ചില ആഴ്ചകൾക്ക് മുമ്പ്, ചില മാസങ്ങൾക്ക് മുമ്പ്, ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ യേശു വന്നിരുന്നെങ്കിൽ ചില ജീവിതങ്ങൾ സ്വർഗത്തിൽ കാണത്തില്ലായിരുന്നു. നമ്മുടെ യേശു വരാതാമത്തോട് അവനുമായി പ്രതിഷ്ഠെടുക്കുവാനും നമ്മുടെ ജീവിതം സമർപ്പിക്കുവാനും ഇന്ന് ജീവിതാവസ്ഥയിൽ പേരിടുന്നുള്ള ഒരു നല്ല ഉറപ്പോട് യാത്ര ചെയ്യുവാനും ദൈവത്തിന്റെ പല്ല് നമുക്കൊരു പ്രത്യാശ നൽകാൻ നമ്മുടെ ദൈവത്തെ ശ്രമിക്കാം. ഇന്ന് രാത്രികളെ താമസത്തിന്റെ കാരണം എന്നറിയാമോ? ഇന്ന് രാത്രി കാലം ഇരിക്കുന്ന ചില ജീവിതങ്ങളെ കൂടെ സ്വർഗത്തിലാക്കുവാൻ നമ്മുടെ കർത്താവിന് ആഗ്രഹമുണ്ട്. ചില താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്നെ വാക്ക് വൃത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാറ്റാൻ വച്ചിട്ട് അവൻ നിന്ന് ദീർഘശ്രദ്ധ കാണിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവരാൾ ഞാൻ ചോദ്യം ചോദിക്കട്ടെ, ഇന്ന് യേശു വന്നാൽ നീ സ്വർഗത്തിൽ കാണുമോ? ആ വിശ്വാസം നിനക്കില്ലെങ്കിൽ ഇന്ന് രാത്രി കാലം നിന്റെ ജീവിതം ഒരു സൂര്യനെ പോലെ യേശുവിന്റെ മുമ്പാകെ സമർപ്പിക്കണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാതീപ്പയിലേക്ക് തള്ളിക്കോളി. ഇതത്രേ രക്ഷാദിവസം, ഇതത്രേ സുപ്രസാദകാലം, നാളെയല്ല ഇന്ന് രാത്രി യേശുവിന് വേണ്ടി സമർപ്പണ ജീവിതത്തോടെ മടങ്ങി പോകാൻ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. സൂര്യനെ അവസാനം ഇങ്ങനെ അല്പം ക്ഷീണിച്ചു. ഇത്രയും നാളായിട്ട് കാലത്ത് പ്രിയം വന്നില്ല. അത് സൂര്യനെതിരാമോ അവർക്ക് മൂന്ന് മാറിയിരുന്നത് എനി പ്രിയൻ ഇഷ്ടമുള്ള വർത്തം പറഞ്ഞ് അവൾ കയറി കാതടച്ച് കുത്തിയിട്ട് അങ്ങനെ കടന്ന് ഉറക്കമാണ്. അല്പം പിന്മാറ്റം, ഈ സമയം ഇവിടെ പിന്മാറ്റത്തിൽ നിന്ന് ഇവിടെ ഒന്ന് ഉണർത്തുവാൻ തക്ക പ്രിയൻ കടന്നു. വാതൊക്കെ വന്ന് മുട്ടി മുട്ടി മുട്ടൽ കേട്ടപ്പോഴേ പ്രിയന്റെ മുട്ടലിന്റെ സൗന്ദര്യം കേട്ടപ്പോഴേ സൂര്യനിക്കറിയാം കഞ്ചായ പുട്ടിന്റെ ശബ്ദം കേട്ടപ്പോഴേ സൂലേമി പറഞ്ഞു, മനസ്സിൽ പറഞ്ഞു, എന്റെ പ്രിയനാണെന്ന്. എന്നാ ഇവള് അല്പം വാശിയുണ്ട്, ഇന്നത്തെ ഭാര്യ ചില ഭാര്യമാരെ പോലെ അവിടെ ഒന്ന് മുട്ടട്ടെ, കുറച്ച് കഴിഞ്ഞ് തുറക്കുന്നു. കാരണം ഇത്രയും നാളും ഞാൻ പ്രിയനെ അന്വേഷിച്ചിട്ട് പ്രിയ വന്നില്ല, അത് കുറച്ച് അവിടുന്ന് മുട്ടട്ടെ. ഇപ്പൊ ഞാൻ ഉറങ്ങുന്നില്ല, അല്പം കഴിഞ്ഞു ഒന്ന് മുട്ടി സൂലേമി തുറന്നില്ല, രണ്ട് മുട്ടി സൂലേമി തുറന്നില്ല, മൂന്ന് മുട്ടി സൂലേമി തുറന്നില്ല. ഇവിടെ തുറക്കാൻ വയ്യാഞ്ഞിട്ടില്ല, ഒരു വാശി പ്രിയനെ അവിടെ നിന്ന് പിടിച്ചു നിർത്തണം എന്നൊക്കെ തോന്നൽ നിർത്തണം. എന്നാൽ മുട്ടൽ കേൾക്കുമ്പോ സൂലേമിക്ക് അറിയാ എന്റെ പ്രിയൻ കടന്ന് മുട്ടുക. ഞാന് ബോംബെയിലായിരുന്നപ്പോഴേ അവിടെ ദേശാഭിമാനി എന്ന് പറഞ്ഞ ഒരു കുടുംബം, ഞാൻ ഒരു ദിവസം അവരുടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പലരും വന്ന് പോളിങ് വിളിച്ചു. അപ്പോഴത്തേക്ക് അവിടുത്തെ അമ്മാമ പ്രായ അമ്മാമയാണ് വന്ന കാത്. നാല് അഞ്ചാമത്തെ പ്രാഴ്ചയാണ് തോന്നുന്നു ഒരാൾ വന്നപ്പോഴും കോളിംഗ് വിളിച്ചു. അന്ന് പറഞ്ഞു അച്ചായം വന്നു. ആ കോളിംഗ് ബെല്ല് അടി കേട്ടപ്പോഴേ മനസ്സിലായി ഇതെന്റെ ഭർത്താവ് അടിക്കുന്ന ബെല്ലാണ്. ഞാൻ വിചാരിച്ചത് ഈ അമ്മാമയ്ക്ക് എങ്ങനെ പിടിപ്പിച്ചു. ഞാൻ ഇങ്ങനെ നോക്കി താരം ചെയ്തപ്പം മറ്റേ ബെല്ലടിക്കുന്നെല്ലാം ഒരുപോലെ ഇരിക്കുന്നു. അപ്പൊ എന്തോ ഇവർ പറഞ്ഞ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്ന സിഗ്നലിൽ അടിക്കുമ്പോൾ ഞാനത് വിചാരിച്ചോളൂ എന്ന് പറഞ്ഞതുപോലെ സൂര്യമിക്ക് പ്രിയന്റെ മുട്ടുണ്ട്. സൗണ്ട് കേട്ടപ്പോഴേ മനസ്സിലായി ഇതെന്റെ പ്രിയൻ മുട്ടത് സൗണ്ടാണ്. അവസാനം തുറക്കാൻ താമസിച്ചപ്പോൾ പ്രിയൻ ജനാലിൽ കൂടി കാലാകത്തേക്ക് സൂര്യനെ അത് കണ്ടപ്പോ ആ എന്റെ പ്രിയന്റെ കാര്യം എത്ര മനോഹരമായിരിക്കുന്നു. നിങ്ങളിങ്ങനെ അഭിപ്രായമൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് ഇങ്ങനെ കിടക്കുക. പ്രിയൻ ജനാളിൽ നിന്ന് കരം വെളിയിലേക്ക് വന്നു. കുറെ കഴിഞ്ഞപ്പോ കുട്ടനെ സൗണ്ട് കേൾക്കാറില്ല. സൂര്യൻ ഇല്ലാത്ത ഇങ്ങനെ മുട്ടി മുട്ടി അവിടെ നിൽക്കുന്ന ഓടിച്ചത് കാട് തുറന്നപ്പോൾ അവിടെ എന്തിരിക്കുന്ന പ്രിയൻ പൊയ്ക്കാളി വെളിപാട് മുപ്പത് ഇങ്ങനെ ബാക്കി വന്ന് നെബോധിക്കാ സഭയോട് രക്ഷിക്കപ്പെടുന്ന ദൈവങ്ങളിൽ നിൽക്കുന്ന ഒരു സഭയോട് പറഞ്ഞ വാക്യമാണ് ഞാൻ വാതിക്കലൊന്നും പൂട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന ഞാൻ അവനോട് അവനെന്നോടും കൂടെ അത്താഴം കഴിഞ്ഞു. ഇന്ന് രാത്രി കാലം മുട്ടില എന്നുള്ള ചുമതല നമ്മുടെ യേശുവിന്റെ ജോലിയാണ്. തുറക്കുക എന്നുള്ള ചുമതല നിന്റെ ജോലിയാണ്. ഒത്തിരി കഥകൾ തട്ടിപ്പോൾ അകത്തുകൾ സ്വഭാവം നമ്മുടെ യേശുവിനില്ല. മുട്ടുക അവൻ മുട്ടും. ഇന്ന് രാത്രി കാലം മുട്ടുമ്പോൾ തുറന്നു കൊടുക്കുവാതൊക്കെ എത്ര ജീവിതം കർത്താവിന്റെ കരങ്ങളിലേക്ക് എത്തിക്കൊണ്ട് ദൈവകുറവിൽ വന്നതിന് ശേഷം ആരെങ്കിലും ഇന്ന് രാത്രി കാലം പിന്മാറ്റത്തിന്റെ അവസ്ഥയിൽ സൂര്യനെ ആയിരിക്കുന്ന പോലെ ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി കാലം പ്രിയ നിന്റെ ഹൃദയ കപാർത്ത കണ്ട് മുട്ടുന്നു. തുറന്നു കൊടുത്താൽ ഞാൻ അവനോട് അവനെന്നോടും ഒരു അത്താഴ കഴിക്കും. സൂര്യനി സന്തോഷം കണ്ടെങ്കിൽ അതുകൊണ്ടാ അല്ലേ തുറക്കാരുന്ന് വാശി കുറച്ചവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. ചില ദൈവദാസന്മാർ വീട്ടിൽ ചെന്നത് ഇഷ്ടമാണ്, ഞങ്ങൾ പാസ്റ്റർമാരെ ചില വീട്ടിൽ ചെന്ന് ഇഷ്ടമല്ല. ചില കഥ അടച്ച് ഇങ്ങനെ പോളിംഗ് എടുക്കാൻ തുറക്കത്തില്ല. മുമ്പൊരിക്കലും പാസ്റ്റർ വീട്ടിൽ ചെന്നു, വീട്ടിൽ ചെന്നപ്പോ ബാലിക്കും മാത്രമാണ് ഇഷ്ടമില്ല. വേദസായിട്ട് ഒഴിവാക്കിയിട്ട് ദൈവദാസിയല്ല. അപ്പൊ ഈ ദൈവദാസം മാസം നോക്കി ഭർത്താവ് ഓടിച്ചു വിട്ട് ബാലിക്ക് റോട്ടിയാക്കി. ബാലി ഇങ്ങനെ പുറത്തിനകത്ത് ഇങ്ങനെ അരി ഇത് കല്ല് പിടിച്ചോണ്ടിരിക്കാൻ ഈ അരിയോട് കുറച്ച തള്ളകൾ. അപ്പൊ ദൈവദാസം മനസ്സിലായി ഇവിടെ നിൽക്കും ശരിയാക്കില്ല, പുള്ളി അങ്ങ് അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോയി. പുള്ളി പോയില്ല, ഈ കഥയുടെ പുറകെ പോയി ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ അത് കേൾക്കാൻ നിൽക്കുക. പക്ഷേ ഭർത്താവ് ബാലിട്ട് പറഞ്ഞു ഒരു നോകാതെ തല്ലിൽ കണ്ടോ, ഞാൻ ഇന്നെ നോകാതെ തല്ലിൽ കണ്ടോ. പക്ഷേ ഭാര്യ പറയാ തൂകാതെ തല്ലിൽ കണ്ടോ, അരി താഴെ പോകാതെ തൂകാതെ തല്ലിൽ കണ്ടോ. പക്ഷേ ദൈവദാസം പുറത്തു ചോദിച്ചു പോകാതെ നിന്നത് കണ്ടോ. ഞാൻ പറഞ്ഞത് ദൈവദാസന്മാര് വീട്ടിൽ ചെല്ലുന്ന ഇഷ്ടമല്ല എന്നാൽ സൂര്യന്റെ അങ്ങനെയല്ല. സൂര്യന്റെ ഒരു വാശിയിൽ അങ്ങ് നിന്ന ദൈവത്തിൽപ്പോ ഒരു വാശിയില്ല അവിടെ ഒന്ന് തോന്നിട്ട പിന്നെ തുറക്കാൻ കേട്ടു. എന്നാൽ വാതിൽ വന്ന് തുറന്നു കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിക്കുന്ന പ്രിയൻ പൊയ്ക്കളഞ്ഞു. സൂര്യൻ എഴുതി വലിയ ദുഃഖമായിരുന്നു, വലിയ ദുഃഖം. എന്റെ പ്രിയൻ മുഖത്ത് സമയത്ത് തുറന്നു കൊടുക്കാറുണ്ട്, സമയത്ത് പിന്മാറ്റത്ത് തിരിച്ചു വരാനുണ്ട്. സൂര്യമ്മയുടെ ഹൃദയം വളരെ പിങ്ങിപ്പൊട്ടി. ഇന്ന് രാത്രി കാർത്തിക മക്കളെ സമയാധികം നമ്മുടെ മുമ്പിൽ നിൽക്കത്തില്ല. നമ്മുടെ മുമ്പിൽ തെളിക്കുന്നതായ സമയമുണ്ടല്ലോ. ഇന്ന് രാത്രി കാലം പ്രിയൻ നേരിട്ട് വന്ന് നിന്റെ ഹൃദയത്തെ അത് മുട്ടത്തില്ല. ഇത് ദൈവം കൊണ്ട് നിന്റെ ഹൃദയ വാർത്തകൾ നേരിട്ട് മുട്ടുകയാണ്. നീ കേൾക്കുന്ന ദൈവത്തിന്റെ വാദമുണ്ടല്ലോ. ഇന്ന് രാത്രി കാലത്തിലെ പിന്മാറ്റത്തിൽ നിന്ന് നിന്നെ ഉണർത്തുന്നതായ മുട്ടലാണ്. നീ കേൾക്കുന്നതായി ദൈവത്തിന്റെ വാദമുണ്ടല്ലോ. ഇന്ന് രാത്രി കാലത്തിന് വേണ്ടി നിന്റെ ഹൃദയ സമർപ്പിക്കത്തക്കവണ്ണം പ്രിയൻ മുട്ടുന്ന വചനത്തിന് ശബ്ദമാണ് ഇന്ന് രാത്രികാലം വാദത്തിൽ കേൾക്കുന്നത്. ഇന്ന് രാത്രികാലം തുറന്നു കൊടുക്കുവാതെക്കൊണ്ടും ദൈവം തന്നിരിക്കുന്ന ഈ സമയത്ത് നിന്റെ ഹൃദയം തുറന്നു കൊടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം നിർബന്ധിക്കുന്നു. പിന്മാറ്റത്തിന്ന് ആരെങ്കിലും തിരിച്ചു വരുവാണെങ്കിൽ ദൈവത്തിന്റെ പൈതൃ ഒരു കാലത്ത് ദൈവത്തെ അനുഭവിച്ചിട്ട് ഇന്ന് രാത്രികാലം പ്രിയൻ നിന്റെ ഹൃദയത്തിൽ ഇല്ലായെങ്കിൽ പ്രിയന്റെ ഭവനത്തിലായെങ്കിൽ പ്രിയനുമായിട്ട് ദൂരയാത്ര ചെയ്യാമെങ്കിൽ ഇന്ന് രാത്രി കാലം മടങ്ങി വരുവാൻ നീ വാത് കൊടുത്താൽ ഒരു വലിയ കൂട്ടായിരിക്കും. ഞാൻ അവരോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. കർത്താവിനെ നമുക്ക് സ്തുതിക്കാൻ നിയമങ്ങളെ പിന്മാറ്റം അവരുടെ ജീവിതത്തിൽ കുടിശൽ ഉണ്ടാക്കി സമയം തക്കത്തിൽ ഉപയോഗിക്കാനാണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ നിരാശ ഉണ്ടായി. അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചു, അവരുടെ ജീവിതം ഒന്നുകൂടെ ക്രമീകരിച്ച് അവരുടെ ജീവിതത്തിലെ കുറവുകളെ ഏറ്റുപറഞ്ഞ് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് അവർ മടങ്ങി വന്ന് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്ന് ദൈവഗുരു പ്രാപിച്ച് അവർ വീണ്ടും പാതിൽ മടക്ക് ശക്തിയോട് പ്രിയന് വേണ്ടി ജീവിക്കാൻ പറ്റും. നമുക്കൊരു യാത്രയുണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ലക്ഷ്യം നമ്മുടെ പ്രിയന്റെ വരവാകിയാൽ നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ്യാ. ശിവദേവി വീണ്ടും പ്രതിഷ്ഠ എടുത്ത് പ്രാർത്ഥിച്ചു, കർത്താവേ നീ എന്റെ കുറവ് ക്ഷമിക്കണമേ, സമയം തക്കത്തിൽ വ്യാഖ്യാനങ്ങൾ നീ എന്നോട് ക്ഷമിക്കണമേ. അവർ വീണ്ടും ദൈവകൃപയിലേക്ക് മടങ്ങി വന്നു. അവർ വീണ്ടും മുൻപോട്ട് യാത്ര ചെയ്യ. അവർ മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ മൂന്നാമത് കുതിരെ കണ്ടു. മൂന്നാമത് അവരുടെ പേരാണ് ഉത്തമത്തി കൊടുത്തിരിക്കുന്നത് യെരുശലേം പുത്രിമാർ. യെരുശലേം പുത്രിമാരെ എവിടുന്ന് വരിക അറിയാമോ? വളരെ ചിന്തനീയമായ ഒരു വിഷയമാണ്. അവർ ശലോമോ രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് വരിക. ശലോമോ പറഞ്ഞു വിട്ടിരിക്കുന്നവരെ കാരണം പാലം വരെ ശലോമോ നോക്കുന്നത് ഇവർ കൊട്ടാരത്തിലേക്ക് ചെല്ലത്തില്ല, ഈ വിവാഹത്തിനോട് സംബന്ധിച്ചു. അപ്പൊ ഇപ്പം ശലോമോ ഒരു സൈക്കോളജി ഉപയോഗിച്ചാണ് യെരുശലേം പുത്രിമാര് ഇങ്ങോട്ട് പറഞ്ഞത്, അത് കൊട്ടാരത്തിൽ ജീവിക്കുന്നത്. അവരെ പറഞ്ഞിട്ട് ശലോമോ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയെങ്കിലും സൂര്യനെ പിടിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ കൊണ്ടു അവിടെ മനസ്സ് മാറ്റി എങ്ങനെയൊക്കെ കൊണ്ടുവരണം, അവിടെ വേണം എനിക്ക് റാണിയാക്കാണെന്ന് പറഞ്ഞ് പുള്ളി ഇങ്ങനെ ഇരിക്കുക. സമ്മതിക്കാതെ പുള്ളിക്കാൻ എന്തിനായി ബന്ധപ്പെടുന്ന വിചാരിക്കും. അവിടെ ആ വിഷയം എടുക്കാം. ഈ ശലോമോണ്ടല്ലോ യെരുശലേം പുത്രിമാരെ പറഞ്ഞു വിട്ടിരിക്കുക. പറഞ്ഞു വിട്ടിരിക്കുന്ന സമയത്ത് സൂര്യേമി അങ്ങോട്ട് ചെല്ലുക. അപ്പൊ യെരുശലേം പുത്രിമാർ ഇങ്ങോട്ട് വരും, അവരുടെ ആശ്രമം കളിച്ച് നൃത്തം ചെയ്ത് വരിക. അയ്യോ ഇന്നത്തെ നമ്മുടെ ഒരു ആൾക്കാരനെങ്കിൽ അവരോട് ഇറങ്ങി ഡാൻസ് കളിച്ചത്. എന്നാൽ സൂര്യമാണല്ലോ അവർ വളരെ സ്നേഹമായിട്ട് യാത്ര ചെയ്യുന്നത്. അവളെ ഈ ലോകത്തിന്റെ ഒരു ആകർഷണവും ഇടത്തോട്ട് മനത്തോട്ട് മാറ്റാതെ അവൾ നേരെ മുൻപോട്ട് പോവുകയാണ്. അപ്പൊ അവർ നല്ല ചിരിയൊക്കെ ചിരിച്ച് അയ്യോ വെറുതെ ചിരിക്കുക, മുമ്പോ ആൾ താരത്തിന്റെ ആളുകൾ തന്നെ ചിരിക്കുവാണ്. അദ്ദേഹത്തിന്റെ ഒരു പല സ്വർണ്ണപ്പല്ല. അപ്പം എന്നെ യാതൊരു പരിചയമില്ല, എന്നെ കണ്ടപ്പോ ചിരിച്ചു. ഞാൻ ചോദിച്ചു, അച്ചാനെ എന്തിനാ എന്നെ അറിയാമോ? പുള്ളി തന്നെ എനിക്കറിയാൻ വേണ്ടത്. പിന്നെ അച്ചായി ചിരിച്ചത് ഞാൻ ചുമ്മാ ചിരിച്ചതാ. എന്നെ അറിയാമോ, ഞാൻ പുള്ളിയുടെ സ്വർണ്ണപ്പല്ല കാണണം ഇതുപോലെ ചുമ്മാ ചിരിക്കുന്നത്. യെരുശലേം പുത്രിമാര് സൂര്യനെ കണ്ട് ചുമ്മാ ചിരിച്ചത് വരിക. പക്ഷേ യെരുശലേം പുത്രിമാർ ഇവരെ ചിരിയല്ല നോക്കിയത്, കേട്ടോ. യെരുശലേം പുത്രിമാർ ചോദ്യം ചോദിച്ചു, നിങ്ങൾ സൂര്യന്റെ ചോദ്യം ചോദിച്ചു, നിങ്ങളാരെങ്കിലും എന്റെ പ്രിയരെ കണ്ടുസ്ഥലോ? അവക്കേതിന്റെ നടുവിൽ ക്രൈസ്തലോ അവളെ ദൈവസ്നേഹത്തിന് മാറ്റുണ്ടായ ആകർഷണം കൊണ്ടുവന്നായ ലോകസ്നേഹത്തിന്റെ എല്ലാ പടിവും പാപ അവളെ മുറുകെ പറ്റാതെ അവക്ക് ഉയർത്തി കാട്ടുവാതെക്കുള്ള ഒരു പ്രിയനുണ്ട്. ഇന്ന് രാത്രി കാല ആ പ്രിയനാണ് നമ്മുടെ പ്രിയൻ. നമുക്ക് അവനെ ഉയർത്തി കാട്ടാം. വാക്കിവിട്ട് ഈ ലോകത്തിൽ അന്യവരാകാതെ നന്മ പ്രസാദ പൂർണ്ണതയുള്ള ദൈവവിധം ഇന്നതും തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും ഈ ലോകത്തിലായ ആ ആപത്തുകൾ നമ്മളെ മാനത്തേക്ക് നയിക്കാതെ ദൈവത്തിന്റെ പൈതലേ ദൈവത്തിന്റെ സ്നേഹത്തന്നെ ദൈവത്തിന്റെ സ്തോത്രം. യോശുവയോട് ദൈവം പറഞ്ഞതുപോലെ നീ എന്റെ കൃപ വിട്ട് എന്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിപ്പോയി പറഞ്ഞതുപോലെ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവം നമുക്ക് കാണിപ്പിക്കുന്ന പാതയ്ക്കൂർ തന്നെ നമ്മുടെ ചുവടുകൾ വെച്ച് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവരോട് നിങ്ങൾ ആരെങ്കിലും എന്റെ പ്രിയനെ കണ്ടോ ചോദിച്ചു. ഉടനെ അവരെല്ലാരും വന്ന് ഇങ്ങനെ അതിനകത്ത് സൂര്യവിടെ മുമ്പിൽ നിന്ന് അവരെ ചോദ്യം ചോദിച്ചു, എടി നിനക്ക് പ്രിയനുണ്ടെന്ന് പറയുന്നു, ഞങ്ങൾ പല പ്രിയന്മാരെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ പല ആരാധന എന്ന് പറഞ്ഞ അർത്ഥം ഞങ്ങൾ പല ആരാധനയൊക്കെ കണ്ടിട്ടുണ്ട്, നീ ഒരു ആരാധന ഉണ്ടെന്നൊക്കെ പറയുന്നല്ലോ. എന്നാൽ ഞങ്ങൾക്ക് ഒന്നറിയാനുണ്ട്, നിന്റെ ആരാധനയും മറ്റ് ആരാധനയും തമ്മിലുള്ള വ്യത്യാസം എന്താ? നിന്റെ പ്രിയനും മറ്റ് പ്രിയന്മാരുമായിട്ടുള്ള വ്യത്യാസം എന്താ? അയ്യോ ഇത് പൊഴഞ്ഞു കിടക്കുന്ന ഒരു കാലഘട്ടം. നമ്മളാരെന്നെങ്കിൽ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ സ്തോത്രം പറയുന്നു, ഞങ്ങൾ സ്തോത്രം പറയുന്നു, നിങ്ങളെന്ത് ദിശയമേ പാടുന്നു, ഞങ്ങളെന്ത് ദിശയമേ പാടുന്നു, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെ അങ്ങ് പോകുന്നു. എന്നാൽ സൂര്യനോട് ചോദിച്ചാൽ അവൾ പറയും വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞോ. ഇന്ന് രാത്രി കാല ദൈവത്തിന്റെ പൈതൃ നമ്മൾ നിൽക്കുന്നതായ ആരാധന വ്യത്യാസമുണ്ട്. ക്രൈസ്തലോ നമ്മൾ ആരാധിക്കുന്നതായ ആരാധനയുണ്ടല്ലോ, ദൈവത്തിന്റെ പദത്തിനനുസൃതമായി ആരാധിക്കുന്ന ഈ ആരാധനയ്ക്ക് ഒരു വ്യത്യാസമുണ്ട്. നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്താണ് വിശക്ത? അവള് പറഞ്ഞു വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ പ്രിയന്മാരെല്ലാം വിളിച്ചിടുവാ, ഞാൻ എന്റെ പ്രിയനെ വിളിച്ചു വരാം. എന്റെ പ്രിയപ്പെടുന്നോ നന്മയിൽ ചുവപ്പുള്ളവൻ പതിനായിരം പേർ ഞാൻ, പതിനായിരം പേർ ഒരാളല്ല, പതിനായിരം പേർ ദൈവമൈതല്. നമ്മൾ ആയിരിക്കുന്ന സ്ഥാനത്തുള്ളൂ, ചിലപ്പോൾ നമുക്ക് രാസമായി ദൈവത്തെ ആരാധിക്കും, അതൊക്കെ നോക്കത്തില്ല. നമ്മൾ അപ്പോസ്തലൻ പത്രത്തിൽ വായിക്കുന്നു, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു കൂട്ടായ്മ ആചരിച്ചു. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിക്കുന്ന ആര്? ദൈവത്തിന്റെ ഭയത്തിൽ കാണുന്ന യഥാർത്ഥമായ കൂട്ടായ്മ. ആപത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാന്റെ കൊണ്ടും ഈ വക്രതകളുടെ തലമുറയിൽ നടന്നിരുന്ന് വേർപെടുത്തിയിരുന്നത്. ഇന്ന് രാത്രിക്കാലം ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തെ കൂടി സംസാരിക്കുന്നു. നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്താണ് വിശേഷം? എന്റെ പ്രിയന് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു, പ്രത്യേകമുണ്ടെന്ന് പറഞ്ഞു. അത് പതിനായിരം പേര് അതിശ്രേഷ്ഠമാണ് എന്റെ പ്രിയന്. എസ്രയേൽ പുത്രിമാരെ ചൂടാകുന്നവരല്ല, അവരല്പം നയശാലികളാണ്. അവരെ നല്ല ട്രെയിൻ ചെയ്താണ് സൂര്യനിലേക്ക് പറഞ്ഞിട്ടിരിക്കുന്നത്. അവരെല്ലാവരും എന്തറിയാമോ, അവരങ്ങ് വട്ടത്തിൽ നിൽക്കും, സൂര്യനെ പിടി നടക്കുന്നു. എന്നിട്ട് ഇവരോടെ ചോദ്യം ചോദിക്കാം, കുടുക്കു ജോലികളാണ് ചോദിക്കുന്നത്. ആ എന്നാ കുറച്ചുകൂടെ ഒന്ന് പറഞ്ഞു ഞങ്ങൾ കേൾക്കാൻ. വലിയ ഇങ്ങനെ കേൾക്കാൻ വെക്കുന്ന താല്പര്യത്തിൽ ഏതാ ഉള്ളിലൊന്നുമില്ല, കേൾക്കാൻ വേണ്ട താല്പര്യം കാണിക്കാം. അപ്പൊ സൂര്യൻ വീട്ടല്ലോ അവളുടെ പ്രിയനെ കുറിച്ച് തന്നെ അങ്ങ് വർണ്ണിക്കാൻ തുടങ്ങി. അല്ലാതെ ആ ഇന്നത്തെ മാസികളുടെ കാര്യമൊന്നുമല്ല, അവളുടെ പ്രിയനെ കുറിച്ച് തന്നെ വർണ്ണിക്കാൻ തുടങ്ങി. എന്റെ പ്രിയന്റെ കാലത്ര മനോഹരം, എന്റെ പ്രിയന്റെ കൈകൾ അത്ര മനോഹരം, എന്റെ പ്രിയന്റെ കല്ലുകൾ അത്ര മനോഹരം. പ്രിയ അവർക്ക് വർണ്ണിക്കുവാറുണ്ട് പ്രിയനെ കുറിച്ച് മാത്രമാണ്. ദൈവത്തിന്റെ പൈതൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്, യഥാർത്ഥ വീണ്ടെടുപ്പുകാരൻ. നമ്മുടെ ദൈവത്തെ പോലെ വേറെ ദൈവമാരുള്ളൂ. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്, അവൻ ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്, അവൻ വിടുവിക്കുന്നതായ ദൈവമാണ്, അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. ഈ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. യഥാർത്ഥ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ദൈവം നമുക്ക് രാജ്യം നമുക്ക് സ്തോത്രം ചെയ്യാം. അവിടെ എരിശിലെ പുത്രിമാരുണ്ടല്ലോ ഇങ്ങനെ പറയുന്നത്, കൂടുതൽ പറഞ്ഞു എന്തെങ്കിലും ഇവിടെ ഇവിടെ പറയുന്നത് ഇടയ്ക്ക് ഇവർ പറയുന്നില്ല, ഞങ്ങൾ പറയുന്നതിന് ഇടയ്ക്ക് പറയും. പിന്നെ സൂര്യനി പറഞ്ഞ ഇടയ്ക്ക് പറയുന്ന കൂട്ടിലല്ല എരിശിലെ പുത്രിമാർ. അവരിങ്ങനെ സൈതാട് ചോക്കേറ്റ് ചെയ്തൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നിട്ട് ഇടയ്ക്ക് ഒരു ചോദി ഒരു ഉത്തരം പറയും. എന്നറിയാമോ, എനി സലോമോൻ രാജാവിന്റെ കൊട്ടാരം എത്ര മനോഹരമാണ്! അയ്യോ, സലോമോൻ രാജാവിന്റെ കൊട്ടാരം ദേവതാരി പല ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് വർണ്ണിക്കും. സലോമോൻ രാജാവിന്റെ ജ്ഞാനം എത്ര ഭയങ്കരമാ! സലോമോൻ രാജാവിന്റെ സൗന്ദര്യം എത്ര ഭയങ്കരമാ! എന്റെടി, സലോമോൻ രാജാവിന് പട്ടാളക്കാരെ മാത്രം എന്ന് കാണണം. അയ്യോ, ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇന്ന് പലരുവാണെങ്കിൽ ആ എന്നാ ഒന്ന് വന്ന് കാണട്ടെ. ചില ചീട്ട് കളിക്കുന്നില്ല, ചീട്ട് കളിക്കുന്നവരെ ആയിരിക്കും പിന്നീട് നോക്കി ഇങ്ങനെ അതിന്റെ യഥാർത്ഥമായ റൗണ്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്കാരന് പണ്ട് ചീട്ട് കളിച്ചിട്ടുണ്ട്. ഇങ്ങനെ നോക്കി നിന്നിട്ട് എടാ കുനാനം കൂട്ടിട്ട് ഉടാ, കളിക്കത്തില്ല കുനാനിട്ട് എനിക്കറിയത്തില്ല എന്താന്ന്. ഇങ്ങനെ കിടന്ന് നോക്കി നിന്നിട്ട് അവസാനം കുനാന്റെ കാര്യം എന്താ പറയുന്നത്, പിന്നെ കുറെ കഴിയുമ്പോ കുളിക്കാനായിട്ട് അതിന് കളിക്കുക. അങ്ങനെ ഞങ്ങൾ ഇവത്തിന്റെ വൈകി സൂര്യമ്പിൻ അരിക്ക വന്ന് ഇവരെല്ലാം അഭിപ്രായങ്ങൾ പറയുമ്പോൾ സൂര്യമ്പിൻ ഒരു പാട്ട് പാടി പുത്രിമാരൻ ആ പാട്ട് പല വാചകങ്ങൾ പറയുന്നുണ്ട്, ലോകസുഖ സൗര്യങ്ങൾ ഇതെല്ലാം വന്ന് അതിന്റെ പ്രതാപത്തോടെ നിന്റെ മുമ്പ് നിൽക്കുന്നതായ സമയമുണ്ട്. ക്രൈസ്തകോ, ഇതിനകത്തുകാലം നീ അനുഭവിച്ച ദൈവസ്നേഹം നിന്നെ ലോകത്തേക്ക് കൊണ്ടുപോകരുത്. ഒരിക്കൽ താമസിങ് വെളുപ്പിനെ 3 മണിക്ക് യേശുവിനെ കണ്ടവനാണ്. തണുത്ത വെള്ളത്തിൽ കുളിച്ചതിന് ശേഷം പൂജയ്ക്ക് വേണ്ടിയിരിക്കുക. വെളുപ്പിനെ 3 മണിക്ക് നിങ്ങൾ മനസ്സിലാക്കണം, തണുപ്പുള്ള സമയം. വെളുപ്പിനെ 3 മണിക്ക് തണുത്ത വെള്ളത്തിൽ കുളിച്ചതിന് ശേഷം യഥാർത്ഥ ദൈവത്തെ കാണുവാതൊക്കെ ഇങ്ങനെ കുത്തിയിരിക്കുക. താൻ കൃത്യാൾക്ക് വളരെ വിരുദ്ധനായിരുന്നു. ആരാണ് യഥാർത്ഥ ദൈവം? ആ ദൈവത്തെ ഞാൻ കണ്ടുമുട്ടിയില്ല എങ്കിൽ ഞാൻ നിശ്ചയമായും വെളുപ്പിനെ 5 മണിക്ക് എന്റെ വീടിന് വാതിലിൽ കൂടി പോകുന്ന ട്രെയിനിന്റെ കീഴ് എന്റെ കഴുത്ത് വെച്ച് ഞാൻ മരിക്കും. ആ തീരുമാനത്തോടെ ഇരിക്കുമ്പോൾ ട്രെയിൻ വരുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് തന്റെ മുറിയില് തന്റെ സാക്ഷി ഒഴിച്ചിരിക്കുന്നത് വെളുപ്പിന് തണുത്ത വെള്ളത്തിൽ കുളിച്ച ഞാൻ, അത് സ്വപ്നമല്ല, നല്ല തണുപ്പുള്ള രാത്രിയിൽ വെളുപ്പിന് 3 മണിക്ക് പച്ച വെള്ളത്തിൽ കുളിച്ചിട്ട് കുത്തിയിരുന്ന ഞാൻ, അത് വെറുപ്പിലേക്കാവല്ല, എന്റെ മുറിയിലേക്ക് എന്റെ യേശു കടന്നു വന്നു. സുന്ദർ സിംഗ്, നീ എനിക്കെതിരായി നിൽക്കുന്നുവോ? പല പ്രാവശ്യം ദൈവ ശബ്ദം കേട്ടിട്ടും എന്റെ ശബ്ദം കേട്ടിട്ടും നീ എന്നിൽ നിന്ന് അകന്നു പോകുന്നുവോ എന്ന് യഥാർത്ഥമായി ക്രിസ്തുവിനെ കണ്ട ഒരു വ്യക്തിയാണ് സാധു സുന്ദര സിംഗ്. താനി ദൈവത്തെ കണ്ടതിന് ശേഷം ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് പോകുന്നത്. താനി ദൈവത്തെ കണ്ടതിന് ശേഷം യേശുവിന് വേണ്ടി തന്നെ ഹൃദയം സമർപ്പിച്ചു. പലര് തന്നെ നിന്ന് മാറ്റുമാർക്കാൻ ശ്രമിച്ചു. തന്റെ പിതാവ് കർത്താർ സിംഗ് വളരെയധികം തന്റെ മുമ്പിൽ കരഞ്ഞു. സുന്ദർ സിംഗ്, നമ്മുടെ കുടുംബത്തിന്റെ ആശയമാണ്, നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. തന്റെ കൈയെ പിടിച്ച് വളരെയേറെ കരഞ്ഞു. തന്റെ ഒരു അമ്മാവൻ ഇതറിഞ്ഞ് തന്നെ പിടിച്ചോണ്ട് പോയിട്ട് തന്നോട് പറഞ്ഞു, എന്റെ സ്വത്ത് മുഴുവൻ നിനക്ക് തരാം, നീ യേശുവിനെ വിടുമെന്ന് പറഞ്ഞു. തന്റെ പിതാവ് 2 മേശ മുമ്പ് വെച്ചിട്ട്, 1 മേശമേ ബൈബിള്, 1 മേശമേ തനിക്കുള്ള സ്വത്തിന്റെ ലിസ്റ്റ്, അതുപോലെ തന്നെ തന്റെ അമ്മാവിന്റെ സ്വത്തിന്റെ മുഴുവൻ ലിസ്റ്റ്, 1 മേശപ്പുറത്തിരിക്കുന്നു, 1 മേശപ്പുറത്ത് ബൈബിള്. സുന്ദർ സിംഗിനെ വിളിച്ചു, നീ വന്നിക്കാ പറഞ്ഞു. ഒരു വിവരണം ലഭിച്ചു, പിതാവ് ഒരു വിവരണം ലഭിച്ചു, നീ യേശുവിനെ വിടുകയാണെങ്കിൽ ഈ ബൈബിള് വലിച്ചു കയറുകയാണെങ്കിൽ, ഈ ബൈബിള് ഉപേക്ഷിക്കുകയാണെങ്കിൽ ഈ മേശപ്പുറത്തിരിക്കുന്ന എന്റെ സ്വത്ത് മുഴുവൻ നിനക്കുള്ള. അമ്മാവിന് പറഞ്ഞു, എന്റെ സ്വത്ത് മുഴുവൻ നിനക്ക് തന്നേക്കാം, നീ യേശുവിനെ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ നീ ബൈബിൾ എടുത്തോട്ട് പോക്കൊള്ളുക. വലിയൊരു പോരാട്ടം നടന്നു. ഒരു ആ മേശമേ സ്വത്തിന്റെ ലിസ്റ്റ്, 1 മേശമേ വേദപുസ്തകം. സുന്ദർ സിംഗ് വെളുപ്പ് താൻ പറയുന്നത്, വെളുപ്പിനെ 3 മണിക്ക് തണുത്ത വെള്ളത്തിൽ കുളിച്ചതിന് ശേഷം പുട്ടുമേ നിന്ന ഞാൻ, യേശുവിനെ കണ്ട് യേശുവിന്റെ ശബ്ദം കേട്ട ഞാൻ, എങ്ങനെ ഈ സ്വത്തെടുക്കും? എന്നെ വിളിച്ച ദൈവ സ്നേഹത്തെ ഞാൻ എങ്ങനെ വിട്ടുകളയും? താൻ കരഞ്ഞോണ്ട് ബൈബിളെടുത്തോണ്ട് ഇറങ്ങിപ്പോയി. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ ബൈബിള് ഞാൻ കൃത്യമായി ഓർപ്പിക്കട്ടെ. ഈ ലോകത്തിന്റെ പ്രതാപങ്ങള്, ഈ ലോകത്തിന്റെ സൗന്ദര്യങ്ങള്, ഈ ലോകത്തിന്റെ സമ്പത്ത് ദൈവ സ്നേഹത്തിന് വേർതിരിക്കരുത്. ഇന്ന് രാത്രി കാലം ദൈവം നിനക്ക് ഒരു സമയം തന്നിരിക്കുകയാണ്, ഒരു ചാൻസ് തന്നിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നാളെയല്ല, ഇന്ന് രാത്രി യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം കോഴിപ്പിച്ചു കൊടുക്കുന്ന ഒരു രാത്രി ആയിരിക്കട്ടെ. Thank you.
Please write to Worldwide Gospel Incorporated, P.O. Box 465562, Lawrenceville, Georgia 30042, USA. The phone number is 770-237-9442. The fax number is 770-237-2032. The email is gospel@gospelww.org. The website is www.worldwidegospel.org. We look forward to hearing from you soon. May God bless you.
Hallelujah.